greater is grace than law.
ന്യായപ്രമാണത്തെക്കാൾ എത്രമാത്രം വലുതാണ് കൃപ എന്നുള്ള ഒരു ചോദ്യം നാം ചോദിക്കുകയാണെങ്കിൽ
we can easily describe that difference by saying as different or as much greater as Jesus Christ is than Moses.
ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയാം ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ളതായിരിക്കുന്ന അന്തരം മോശയും യേശുക്രിസ്തുവുമായിട്ട് എത്രത്തോളം അന്തരമുണ്ടോ അത്രത്തോളം.
I believe that the message of the Bible is very simple.
ഞാൻ വിശ്വസിക്കുന്നത് ബൈബിളിലെ സന്ദേശം വളരെ ലളിതമാണെന്നാണ്.
It's men who have complicated it.
എന്നാൽ മനുഷ്യരാണ് ഈ ലളിതമായ സന്ദേശത്തെ വളരെ കഠിനവും കുഴഞ്ഞതുമാക്കിയത്.
When I left my job in the Navy nearly 30 years ago,
30 വർഷങ്ങൾക്ക് മുൻപ് നേവിയിൽ ഉണ്ടായിരുന്ന എന്റെ ഉദ്യോഗം ഞാൻ രാജിവെച്ചപ്പോൾ
I decided I'd never go to a Bible school.
ഞാൻ അന്ന് ഒരു തീരുമാനമെടുത്തു, ഞാൻ ഒരു ബൈബിൾ സ്കൂളിലെ വേദപഠനത്തിനായിട്ട് പോവുകയില്ല.
I wanted to learn from Jesus through the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ യേശുക്രിസ്തുവിൽ നിന്ന് ദൈവവചനം പഠിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം.
And I learned things which I'd never have learned anywhere else.
മറ്റൊരിടത്തും എനിക്ക് പഠിക്കുവാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ആത്മാവിന്റെ സഹായത്താൽ എനിക്ക് പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്.
For example, I learned that if you love money, you cannot serve God.
ഒരു കാര്യം എനിക്ക് വ്യക്തമായി തീർന്നു, നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നെന്ന് വരികിൽ ദൈവത്തെ സേവിക്കുവാൻ കഴിയില്ല എന്നുള്ളത്.
There are no courses on that in a Bible school.
ഒരു ബൈബിൾ സ്കൂളിലും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു കോഴ്സ് ഉള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ.
How not to love money.
അല്ലെങ്കിൽ പണത്തെ സ്നേഹിക്കാതിരിക്കുന്നത് എങ്ങനെ, ഈ വിഷയത്തെക്കുറിച്ച് ഒരു കോഴ്സും ബൈബിൾ സ്കൂളിൽ നടത്തുന്നില്ല.
I saw in the Bibles that Jesus never took an offering when he had a meeting.
ബൈബിളിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്ന മറ്റൊരു സത്യം, ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ യേശു ക്രിസ്തു ഒരിക്കലും ഒരു സ്തോത്രമായിട്ട് എടുത്തിരുന്നില്ല എന്നുള്ളതാണ്.
So I decided I'll never speak in a meeting where they take an offering.
അതുകൊണ്ട് ഞാൻ അന്ന് ഒരു തീരുമാനം കൂടി എടുത്തു, സ്തോത്രവാഴ്ച എടുക്കുന്ന ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ഞാൻ സംസാരിക്കുകയില്ല ദൈവവചനമെന്ന്.
Sometimes accidentally, without my knowledge, I'm invited somewhere and they take an offering.
ചില സമയത്ത് എന്റെ അറിവ് കൂടാതെ എന്നെ ക്ഷണിക്കുന്ന ചില മീറ്റിംഗുകളിൽ യാദൃച്ഛികമായി എനിക്കറിയാതെ അവര് ഓഫറിംഗ് എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
But not any meeting that I have any part in organizing.
എന്നാൽ ഞാൻ തന്നെ ഉത്തരവാദിത്തപ്പെട്ട് ക്രമീകരിക്കുന്ന ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ സ്തോത്രവാഴ്ച എടുക്കുവാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ അങ്ങനെയുള്ള മീറ്റിംഗിൽ സംസാരിക്കില്ല.
And then after some other meetings organized by others, they take these offerings and they come and give me a gift. I do the next best. I say, sorry, I don't want it.
എന്നാൽ എന്റെ മുന്നറിയിപ്പ് കൂടാതെ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ഞാൻ സംസാരിക്കുന്ന മീറ്റിംഗിൽ അവർ സ്തോത്രവാഴ്ച എടുക്കുകയും അതിൽ നിന്ന് എനിക്ക് ഒരു ദാനം തരികയും ചെയ്താൽ പിന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഞാൻ ചെയ്യും, നന്ദിപൂർവ്വം അത് ഞാൻ തിരസ്കരിക്കാറുണ്ട്.
There are many things like this.
ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എനിക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലായി.
I saw that Jesus healed the sick, but he never took money from them.
യേശു അനേക രോഗികളെ സൗഖ്യമാക്കി എന്നുള്ളത് സത്യമാണെങ്കിലും ആരിൽ നിന്നും താൻ പണം സ്വീകരിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി.
The apostles did that also. They healed the sick, but they never took a collection.
യേശുവിന്റെ അപ്പോസ്തലന്മാരും അനേക രോഗികളെ സൗഖ്യമാക്കി, അവർ ആരിൽ നിന്നും യാതൊരു തര പ്രതിഫലവും പറ്റിയില്ല.
In 35 years of my Christian life, I have never seen a healer like Jesus or the apostles.
എന്റെ കഴിഞ്ഞ 35 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിൽ യേശുവിനെ പോലെയോ അപ്പോസ്തലന്മാരെ പോലെയോ രോഗികളെ സൗഖ്യമാക്കുവാൻ വരമുള്ള ആ മനോഭാവമുള്ള ഒരു വ്യക്തിയെ ഞാൻ
കണ്ടെത്തി.
തന്നെ കേൾക്കുവാൻ വരുന്ന അല്ലെങ്കിൽ ശുശ്രൂഷ സ്വീകരിക്കുന്നവരിൽ നിന്ന് ദാനങ്ങൾ സ്വീകരിക്കാത്ത ഒരു ശുശ്രൂഷകനെ ഞാൻ കണ്ടിട്ടില്ല.
ഇഫ് യു ഹിയർ ഓഫ് സച്ച് മീറ്റിംഗ് സംവേർ, പ്ലീസ് റൈറ്റ് ആൻഡ് ടെൽ മീ, ഐ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ദാറ്റ്.
അങ്ങനെ ഏതെങ്കിലും ഒരു മീറ്റിംഗ്, ഇങ്ങനെയുള്ള രോഗശാന്തി ശുശ്രൂഷയുള്ള മീറ്റിംഗുകളെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടാൽ, നിങ്ങൾ കണ്ടാൽ ദയവായിട്ട് എനിക്ക് എഴുതുക, എനിക്ക് അറിയാൻ താല്പര്യം.
ഹീലിംഗ് മീറ്റിംഗ് വേർ ദേ ഡോണ്ട് ടേക്ക് എ കളക്ഷൻ, ദാറ്റ് ഓൺലി ഹാപ്പൻഡ് ഇൻ ദി ഫസ്റ്റ് സെഞ്ച്വറി ഇൻ ദി ഡേയ്സ് ഓഫ് ജീസസ് ആൻഡ് ദി അപ്പോസ്റ്റിൾസ്.
സ്തോത്രാഴ്ച എടുക്കാത്ത രോഗശാന്തി ശുശ്രൂഷയുടെ മീറ്റിംഗ് അത് ഒന്നാം നൂറ്റാണ്ടിൽ യേശുവിന്റെ അപ്പോസ്തലന്മാരുടെയും കാലത്ത് മാത്രം നടന്നിരുന്ന കാര്യമാണ്.
Wherever there's money, you can be sure it's a counterfeit.
എവിടെയെങ്കിലും പണം ഒരു പ്രധാന ഘടകമായി തീരുമ്പോൾ അത് യഥാർത്ഥമല്ല, അനുകരണമാണ് എന്ന് നമുക്ക് ഉറപ്പാണ്.
You cannot serve God and money.
യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുക, നിങ്ങൾക്ക് പണത്തെയും ദൈവത്തെയും കൂടെ ഒരുമിച്ച് സേവിക്കുക അസാധ്യമാണ്.
And for 20 years in all of our churches we've taken a stand on that.
കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രാദേശിക സഭകളിലും അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സ്തോത്രവാഴ്ച എടുക്കാം.
Money will not be an important factor.
ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ, ക്രിസ്തീയ ശുശ്രൂഷയിൽ പണം ഒരു പ്രധാന ഘടകമായിരിക്കില്ല.
We will not take an offering. We'll just keep a box at the back for people to put their money if they want to, or if they don't want, they need not put.
Meeting il parishamayikku oru stotraavichi edukkarilla. Meeting nadakkunna sthalangalil oru offering box stotraavichi pettu poragil vekkarunde. Adil thaalpari ullavarkku manappradhanangal idam aarodum chodikkilla.
When I conduct a marriage,
yan vivaham nadathumbol,
I get a certificate from the bridegroom which he has to sign.
Varande pakkal ninnum njan oru certificate oru karyam ezhuthi vaangikkarundu,
which says neither I nor my parents took any money from the bride or her parents.
Vivahathinte ulla bandhathile njano enna madhavidakkanmaro vadhuvinte madhavidakkal ninnu allengil vadhuvil ninnu endengilum oru daanam panam കൈപ്പറ്റിയിട്ടില്ല എന്നുള്ള ഒരു സത്യവാഗ്മൂലം ഞാൻ ഒപ്പിടിക്കാം.
The Bible says in the mouth of two witnesses every word is established, so I get a similar certificate from the bride also.
ദൈവം പറയുന്നു രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പായി തീരുമെന്ന്. അതുകൊണ്ട് ഞാൻ വധുവിനോടും ഈ വിഷയത്തിലുള്ളതായിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി.
Neither I nor my parents have ever given any money to the bridegroom.
എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്റെ മാതാപിതാക്കന്മാർക്കോ അദ്ദേഹത്തിനോ ഞാനോ എന്റെ മാതാപിതാക്കന്മാരോ ഏതെങ്കിലും തരത്തിൽ പണം നൽകിയിട്ടില്ല എന്ന് ഞാൻ എഴുതി വാങ്ങിക്കാം.
Do you know where all this comes from?
ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയാമോ?
From understanding the new covenant.
ഈ തരത്തിലുള്ളതായിരിക്കുന്ന അറിവുകളെല്ലാം ലഭ്യമാകുന്നത് പുതിയ നിയമത്തിന്റെ അന്തസത്ത എന്താണെന്ന് ഗ്രഹിക്കുന്നതിലൂടെയാണ്.
Holiness.
വിശുദ്ധി എന്നുള്ള കാര്യം.
Comes from understanding grace.
ദൈവത്തിന്റെ കൃപ എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ ഗ്രഹിക്കുമ്പോഴാണ് വിശുദ്ധിയെക്കുറിച്ച് നാം അറിയുന്നത്.
Many Christians are not serious about holiness.
അനേക ക്രിസ്ത്യാനികളും ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരല്ല.
They are not serious about keeping their minds pure.
അവരുടെ മനസ്സുകളെ ശുദ്ധമായിട്ട് സൂക്ഷിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഉത്സാഹമില്ല.
There was a day when no born again believer would go to a cinema.
നാളുകൾക്ക് മുൻപ് ഒരു സമയമുണ്ടായിരുന്നു വീണ്ടും ചിന്തം പ്രാപിച്ച ഒരു ദൈവവൈദലും ഒരു സിനിമാശാലയിൽ സിനിമ കാണാൻ പോകും.
Every believer's assembly would stand against going to the cinemas.
സിനിമ കാണുന്നതിനെതിരായിട്ട് എല്ലാ വിശ്വാസികളുടെ സമൂഹങ്ങളും ഒരു ഉറച്ച നിലപാടെടുത്തിരുന്ന നാളുകൾ ഉണ്ടായിരുന്നു.
And believers in the assemblies would never go and stand in a queue to get a ticket to go to a cinema.
ഒരു സിനിമയുടെ ടിക്കറ്റിനായിട്ട് ക്യൂവിൽ നിൽക്കുന്ന വിശ്വാസികളുള്ള അങ്ങനെയുള്ള വേർപെട്ട വിഭാഗങ്ങളിലെ സഭകൾ അന്ന് കാണാനില്ലായിരുന്നു.
Today also they don't stand in the queue for the cinema.
ഇന്നും അവരെ സിനിമ ടിക്കറ്റ് എടുക്കുവാനായിട്ട് ക്യൂവിൽ നിൽക്കാറില്ല എന്നുള്ളതാണ് സത്യം.
Because you can see it at home now on the television.
കാരണം വീട്ടിലിരുന്നുകൊണ്ട് സൌകര്യപൂർവ്വം ടെലിവിഷനില് സിനിമ കാണുവാൻ കഴിയുമ്പോൾ പിന്നെ ടിക്കറ്റിനായി ക്യൂ നിൽക്കേണ്ട ആവശ്യം.
Nobody will in the assembly will ever know that you saw it.
സഭയിലുള്ള മറ്റ് വിശ്വാസികൾ ആരും തന്നെ ഇത് ഈ വ്യക്തി സിനിമ കണ്ടെന്നുള്ള കാര്യം അറിയുകയില്ല.
And there are believers who would never go to the cinema then who are seeing cinemas now.
ആ നാളുകളില് കഴിഞ്ഞ നാളുകളില് ഒരു സിനിമാശാലയിൽ പോയി സിനിമ കാണാതിരുന്ന അനേകരും വീട്ടിലിരുന്ന് വളരെ വളരെ സൗകര്യപൂർവ്വം സിനിമ കാണുന്ന ഇന്നത്തെ ഒരു വസ്തുതയാണ്.
They are not interested in purity in their thoughts.
അവരുടെ ചിന്താമണ്ഡലത്തില് വിശുദ്ധി സൂക്ഷിക്കുന്ന കാര്യത്തില് അവർക്ക് അശേഷം താല്പര്യമില്ല.
I want to ask you, my brothers and sisters,
കർത്താവിന്റെ പ്രിയ സഹോദരി
സഹോദരി,
നിങ്ങളിൽ എത്ര പേര് വാസ്തവമായിട്ട് യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാൻ താല്പര്യമുള്ളവരാണ്?
How many of you are really interested in following the Lord?
കർത്താവിനെ പിന്തുടരുന്ന കാര്യത്തിൽ നിങ്ങൾ എത്ര പേര് യഥാർത്ഥത്തിൽ താല്പര്യമുള്ളവരാണ്?
Many of you want to go to heaven, sure. All of us want to go there.
നിങ്ങളിൽ മിക്കവരും ഒരുപക്ഷെ എല്ലാവരും തന്നെ സ്വർഗത്തിൽ പോകുവാൻ വളരെ താല്പര്യമുള്ളവരാണ്.
Let me show you one difference between law and grace, which you probably have never seen before.
ഒരുപക്ഷെ ഇതിന് മുൻപ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു വ്യത്യാസം ഞാൻ ദൈവവചനത്തിൽ നിന്ന് കാണിക്കാം.
Deuteronomy 28.
ആവർത്തന പുസ്തകം 28-ാം അധ്യായം.
Deuteronomy chapter 28.
ആവർത്തന പുസ്തകം 28-ാം അധ്യായം.
It says here in verse 1.
ഒന്നാമത്തെ വാക്യത്തിൽ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു.
Here it says that if you obey the commandments of God, all these blessings will come upon you.
നമ്മൾ വാക്യത്തിൽ കാണുന്നത് ദൈവമായ യഹോവയുടെ ഈ വാക്കുകൾ കൽപ്പനകൾ ഇതെല്ലാം നീ അനുസരിച്ച് നടന്നാൽ താഴെ പറയുന്ന സകല അനുഗ്രഹങ്ങളും നിനക്ക് ലഭ്യമാകും എന്നാണ്.
And then in verse 15,
15-ാം വാക്യത്തിൽ,
if you don't obey these commandments, all these curses will come upon you.
എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിക്കാതെ ഇരുന്നാൽ അത് പ്രമാണിച്ച് നടക്കാഞ്ഞാൽ താഴെ പറയുന്ന ശാപങ്ങളെല്ലാം നിനക്ക് വന്ന് ഭവിക്കും.
യു സീ ഹൗ ദ ലോ ഓപ്പറേറ്റഡ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്.
പഴയ നിയമ കാലഘട്ടത്തിൽ ന്യായപ്രമാണം എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം.
ഇഫ് യു ഒബേ യു വിൽ ബി ബ്ലെസ്ഡ്.
നിങ്ങൾ അനുസരിച്ചാൽ അനുഗ്രഹിക്കപ്പെടും.
ഇഫ് യു ഡോണ്ട് ഒബേ യു വിൽ ബി കർസ്ഡ്.
നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങൾ ശാപയോഗ്യരായിത്തീരും.
സോ ഗോഡ് യൂസ് ദ ലോ ടു ബ്രിങ് ഒബീഡിയൻസ് in these two ways.
ee randu vidhathilude nyayapramanathinte anusaranam nivrthiyaguvan devam anna pravartichu
through the promise of blessing and through the threat of punishment.
oru vishathe anugrahathinte vaagdatham nalliyum maru vishathe shaapathinte bheeshani kondum manushane devakalpanagal anusarikkuvan devam nirbandhichirunna oru kaalakattam.
That is how all laws operate everywhere.
ഈ ലോകത്തിലെ എല്ലാ നിയമങ്ങളും പ്രവർത്തിക്കുന്നത് ഈ അടിസ്ഥാനത്തിൽ. ഈ പ്രമാണം
ലോ ഇൻ ദിസ് കൺട്രി ദ പോലീസ് ഓപ്പറേറ്റ് ഓൺ ദിസ് ബേസിസ് ദ പ്രോമിസ് ഓഫ് ബ്ലെസ്സിംഗ് ആൻഡ് ദ ത്രെറ്റ് ഓഫ് പണിഷ്മെന്റ്.
അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ച് പറയുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ നിയമങ്ങളും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ പ്രവർത്തിക്കുന്നത് ശിക്ഷയും രക്ഷയും ഈ രണ്ട് പ്രമാണങ്ങളിലാണ്.
That's how we discipline our children.
അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ശിക്ഷണം
നടത്തുന്നത്. How do you make your children obey?
നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അവരെ അനുസരിക്കുന്നവരാക്കി തീർക്കുന്നത്?
Through the promise of blessing, a chocolate or something like that, or the threat of punishment.
ഒരുപക്ഷേ ഒരു ചോക്ലേറ്റ് പോലുള്ളതായിരിക്കുന്ന ഒരു പ്രതിഫലം ഒരു അനുഗ്രഹത്തിലൂടെ ആയിരിക്കാം. അനുസരിക്കാതിരുന്നാൽ ചൂരലോടെ കാണിച്ച് ശിക്ഷ ലഭിക്കും എന്നുള്ള ഭീഷണി.
That is God's second best way.
എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ദൈവത്തെ അനുസരിക്കുന്നു പറയുന്നത് ദൈവത്തിന്റെ ഏറ്റവും നല്ല വഴിയല്ല, രണ്ടാം തരം മാർഗമാണ്.
That is the old covenant way.
അത് പഴയ നിയമത്തിന്റെ വഴിയാണ്. ഇവണ്ണം ദൈവത്തെ അനുസരിക്കുക.
Where I do things because I want to be blessed.
ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങനെ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്.
I avoid sin because I'll be punished.
എനിക്ക് ശിക്ഷ ലഭിക്കുമെന്നുള്ള ഭയം കൊണ്ട് ഞാൻ പാപം ചെയ്യാതെ സൂക്ഷിക്കുന്നു.
It's good but it's not the best.
അത് നല്ല കാര്യമാണ്, എന്നാൽ ഏറ്റവും നല്ല കാര്യമല്ല.
In the book of Hebrews we find a little expression.
ഹെബ്രായ ലേഖനത്തിലെ ഒരു ചെറിയ പദപ്രയോഗം നാം കാണുന്നുണ്ട്.
There is a word that comes 13 times in the book of Hebrews called better.
ഹെബ്രായ ലേഖനത്തിലെ 13 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, ഏറ്റവും നല്ലത്, മെച്ചമായത് എന്നുള്ള പദം.
We can say that the book of Hebrews, the theme of it is God has provided us something better in the new covenant.
എബ്രായ ലേഖനത്തിന്റെ മുഴുവനും രക്ഷ ചുരുക്കം, അതിന്റെ സന്ദേശം ഇതാണ്: പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് ശ്രേഷ്ഠമായിരിക്കുന്നത്, മെച്ചമായിരിക്കുന്ന ഒന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്.
That's the last verse of Hebrews 11. God has provided something better for us.
എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം അങ്ങനെയാണ് പറയുന്നത്: ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻ ഒരുക്കിയിരിക്കുന്നു.
And I want to say to all of you, my brothers and sisters, God has provided something better for you than what you have experienced of Christianity till today.
നിരാത്തിലെ കേൾക്കുന്ന എല്ലാ ക്രിസ്തീയ സഹോദരങ്ങളോടും ഞാൻ പറയട്ടെ, ഈ നിമിഷം വരെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറമായി ഏറ്റവും നല്ലതൊന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്.
More than 20 years ago, when I was struggling and defeated in my Christian life,
ഇതിനെ ഇതു വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യ ജീവിതത്തിൽ പരാജിതനായിട്ട് ക്ഷീണിതനായി കുഴഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായി.
And like many preachers preaching things that were not true in my own life,
അനേക പ്രസംഗികൾ ചെയ്തു വരുന്നത് പോലെ എന്റെ ജീവിതത്തിൽ സത്യമാകാതിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു.
I prayed one prayer to God.
ഞാൻ ദൈവത്തോട് ആ സമയത്ത് ഒരിക്കൽ ഒരു പ്രാർത്ഥന കഴിച്ചു.
I said, Lord, I ask you for one thing.
കർത്താവെ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുന്നു.
Make my inner life correspond with my outer life.
കർത്താവെ, എന്റെ ബാഹ്യമായിരിക്കുന്ന ജീവിതത്തെ എന്റെ ആന്തരിക ജീവിതവുമായിട്ട് നീ ഒന്നാക്കി തീർക്കണം. എന്റെ ബാഹ്യമായ ജീവിതം അകത്തെ ജീവിതം പോലെ ആകണം.
That means the image I present before others in the church should be true of me in my home, with my relationship with my wife, and in my thought life as well.
കർത്താവേ, സഭയിലെ മറ്റുള്ളവരുടെ മുൻപാകെ ഞാൻ എന്നെ കുറിച്ച് നൽകുന്ന അതേ ചിത്രമായിരിക്കണം എന്റെ ഭവനത്തിലെ എന്നെക്കുറിച്ച് നിനക്ക് കാണുവാൻ കഴിയുന്നത് എന്റെ ഉള്ളിലെ ചിന്താമണ്ഡലത്തിലും അതേ ചിത്രമായിരിക്കണം എന്നെക്കുറിച്ച്, അതായിരുന്നു എന്റെ പ്രാർത്ഥന.
It wasn't true then. It was not true then of my life.
ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതുവരെയുള്ള എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഈ കാര്യം സത്യമായിരുന്നില്ല.
But I said, Lord, do that in my life.
ഞാൻ പറഞ്ഞു, കർത്താവേ ഈ കാര്യം എന്റെ ജീവിതത്തിൽ നീ ചെയ്യണം.
And God did it.
കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു.
It says in Romans 8, verse 3.
റോമലേഖനം 8 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്.
Have you ever understood this verse?
ഈ വാക്യം നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ?
You'll understand it this evening.
ഇന്ന് വൈകുന്നേരം ഈ വാക്യം ദൈവം നിങ്ങൾക്ക് വ്യക്തമാക്കി തരും.
Romans 8:3.
റോമർ 8:3.
What the law could not do, God did.
ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ ദൈവം ചെയ്തു എന്നാണ് നാം അവിടെ വായിക്കുന്നത്.
I'm sure you've read that verse many times. If I were to ask you, what is it the law could not do? Can you tell me?
ഈ വാക്യം അനേക തവണ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ എന്നെഴുതിയിരിക്കുന്നു. എന്തായിരുന്നു ന്യായപ്രമാണത്തിന് കഴിയാതിരുന്ന കാര്യം?
Exactly what I told you right now.
ഇതുവരെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് എന്റെ ജീവിതത്തിൽ സാക്ഷ്യം പറഞ്ഞല്ലോ, ആ കാര്യമായിരുന്നു ന്യായപ്രമാണത്തിന് കഴിയാത്തത്.
The law could make the outside of the cup clean. It could not clean the inside.
എന്റെ ജീവിതമാകുന്ന പാത്രത്തിന്റെ പുറം വെടിപ്പാക്കുവാൻ ന്യായപ്രമാണത്തിന് എന്നെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ കപ്പിന്റെ, ഈ പാത്രത്തിന്റെ അകം ശുദ്ധി ചെയ്യുന്ന കാര്യത്തിൽ ന്യായപ്രമാണം ശക്തിഹീനമായിരുന്നു.
God did it.
എന്നാൽ ന്യായപ്രമാണത്തിന് കഴിയാതെ ദൈവം സാധിപ്പിച്ചു.
How did he do it?
ദൈവം എങ്ങനെയാണ് ചെയ്തത്?
He sent his own son in the likeness of sinful flesh. That's how he did it.
തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. അങ്ങനെയാണ് ദൈവം അത് ചെയ്തത്.
Moses could not do it.
മോശയ്ക്ക് ഈ കാര്യം ചെയ്യാൻ,
the law could not do it.
ന്യായപ്രമാണത്തിന് അസാധ്യം.
But when Jesus came in the likeness of sinful flesh and brought grace, then it could be done.
എന്നാൽ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ ദൈവപുത്രനായിരിക്കുന്ന യേശു വന്നപ്പോൾ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ അവന് സാധ്യമായി.
So how do I know whether I am under law or under grace?
ഞാൻ ന്യായപ്രമാണത്തിന്റെ കീഴിലാണോ അതോ ദൈവകൃപയുടെ കീഴിലാണോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം?
There are many tests. Here is a very simple one.
ഇതിനെ അനേക പരീക്ഷണങ്ങൾ നമുക്കുണ്ട്. എന്നാൽ വളരെ ലളിതമായിരിക്കുന്ന ഒരു ടെസ്റ്റ്, ഒരു പരീക്ഷണം ഞാൻ പറയാം.
If the outside of your life is clean and the inside is not, you're under law.
നിങ്ങളുടെ ജീവിതത്തിന്റെ പുറം എല്ലാവരും കാണുന്ന ഭാഗം വളരെ വെടിപ്പുള്ളതും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വെടിപ്പില്ലാത്തവരുമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ തന്നെയാണ്.
If you're gracious to people in the church and you shout at your wife at home, you're under law.
സഭയിലുള്ളതായിരിക്കുന്ന മറ്റ് കൂട്ട സഹോദരങ്ങളോട് നിങ്ങൾ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നവരും വീട്ടിൽ ഭാര്യയോട് നിങ്ങൾ ബഹളം കൂട്ടുന്ന വ്യക്തിയുമാണെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്.
If you praise the Lord in other tongues in the meeting and get upset at home in your mother tongue, you're under law.
സഭയിലെ മീറ്റിംഗിൽ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വീട്ടിൽ മാതൃഭാഷയിൽ ഭാര്യയോട് വഴക്കിടുകയും ചെയ്യുന്ന വ്യക്തിയാണ് നീയെങ്കിൽ നീ ന്യായപ്രമാണം.
You're under law.
നീ നിശ്ചയമായി
ന്യായപ്രമാണം. The outside is clean.
നിന്റെ ജീവിതമാകുന്ന പാത്രത്തിന്റെ പുറം വളരെ വെടിപ്പുള്ളതാണ്.
What's my message to you this evening?
ഇന്ന് വൈകുന്നേരം എനിക്ക് നിങ്ങളോടുള്ള സന്ദേശം എന്താണ്?
Hear the word of the Lord.
കർത്താവിന്റെ വചനം ശ്രദ്ധിക്കുക.
God has provided something better for you.
ദൈവം നിനക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിട്ടുണ്ട്.
What he did for me, for others, he can do for you.
എനിക്ക് വേണ്ടിയും എന്നെ പോലെ മറ്റു പലർക്ക് വേണ്ടിയും കർത്താവ് ചെയ്തത് അവൻ നിനക്ക് വേണ്ടിയും ചെയ്യുവാൻ.
What are we preaching?
എന്താണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്?
What the law could not do, God did.
ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാതിരുന്നത് ദൈവം ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ സന്ദേശം.
He doesn't only forgive us.
അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല ചെയ്യുന്നത്.
He sets us free.
അവൻ നമ്മെ സ്വതന്ത്രരാക്കുന്ന ദൈവമാണ്.
From the power of sin that pollutes us inside.
നമ്മുടെ അകത്ത് നമ്മെ മലിനരാക്കുന്ന, നമ്മെ അശുദ്ധരാക്കുന്ന പാപത്തിന്റെ ശക്തിയിൽ നമ്മെ സ്വതന്ത്രരാക്കുവാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് കഴിയും.
That power is too strong for us.
നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നതിലും വളരെ ശക്തിയാണ്.
Our flesh is too weak to live a holy life.
ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മുടെ ജഡം തികച്ചും ബലഹീനമാണ്.
It can keep external commandments.
ബാഹ്യമായിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മുടെ ജഡത്തിന് കഴിയും.
You know, we can keep the commandments even without grace.
കൃപയില്ലാതെ
ഓൾഡ് ടെസ്റ്റമെന്റ് കമാൻഡ്മെന്റ്സ്,
പഴയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നുണ്ടോ?
We see, for example, in the world, even if a fellow feels like committing adultery, he doesn't.
നമുക്കറിയാം, പുറത്തെ ലോകത്തില് ഒരു വ്യക്തിക്ക് മനസ്സിൽ വ്യഭിചാരം ചെയ്യുവാൻ പരീക്ഷയുണ്ടായാലും മിക്കവാറും അവൻ അത് ചെയ്യാറില്ല.
Because he'll be caught.
കാരണം അവൻ പിടിക്കപ്പെടുമെന്നുള്ളതായിരിക്കുന്ന ഭയമുണ്ട്.
He may feel like killing somebody, he doesn't kill because of the threat of punishment.
ഒരാളെ കൊന്നു കളയാൻ തക്കവണ്ണം കോപമുണ്ടായാലും ശിക്ഷ ഭയന്ന് പലപ്പോഴും അത് ചെയ്യാറില്ല.
He pays his income tax because he may be caught.
ഇൻകം ടാക്സ് കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? മിക്കവാറും പിടിക്കപ്പെടുമെന്നുള്ളതായിരിക്കുന്ന ഭയം കൊണ്ടാണ്.
If there was no threat of punishment, nobody would pay taxes. Absolutely. Except a few God-fearing believers, or nobody else would pay.
ദൈവ ഭയമുള്ളതായിരിക്കുന്ന ചെറുക്കുന്നില്ല വിശ്വാസികൾ ഒഴിച്ച് ഭൂമിയിൽ ആരും കരം കൊടുക്കുകയില്ലായിരുന്നു.
It's the threat of punishment that makes people upright on the outside.
ശിക്ഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഭീതിയാണ് അനേക ജീവിതങ്ങളെ ബാഹ്യമായ തലത്തില് അവരെ നീതി.
Even unbelievers.
അവിശ്വാസികൾ പോലും അങ്ങനെയാണ്.
Now you are a believer.
എന്നാൽ സ്നേഹിത, നീ ഒരു വിശ്വാസിയാണ്.
Is your life any better?
നിന്റെ ജീവിതം ലോകത്തിലുള്ള അവിശ്വാസിയുടെ ജീവിതത്തെക്കാൾ മെച്ചമാണോ?
Or are you also living a holy life only because of the threat of punishment and the promise of blessing?
ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ വാഗ്ദത്തവും മറുവശത്ത് ശിക്ഷയുടെ ആ ഭീതിയും ഉള്ളതുകൊണ്ടാണോ നീയും ഒരു ബാഹ്യമായ വിശുദ്ധ ജീവിതം നയിക്കുന്നത്?
Well, God has provided something better for you.
സ്നേഹിത, നിനക്കുള്ള ദൈവത്തിന്റെ സന്ദേശം, ദൈവം മെച്ചമായ ഒന്ന് നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്.
You want to hear about it?
അതിനെ കുറിച്ച് കേൾക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടോ?
It's for everyone.
അത് എല്ലാവർക്കും ഉള്ള ദൈവത്തിന്റെ സത്വാർത്ഥ.
That's really what we're going to speak about today and tomorrow.
ഇന്നും നാളെയും ഞങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഈ സത്വാർത്ഥമാണ്.
And it's free.
അത് സൗജന്യമാണ് എന്ന് ഞങ്ങൾ പറയാം.
All you have to do is believe.
നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം മാത്രം, ഈ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുക.
You know, I've often thought about those two blind men who went to see Jesus in Matthew chapter 9.
മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശുവിനെ അന്വേഷിക്കുന്നതായിരിക്കുന്ന രണ്ട് അന്ധന്മാരുടെ കാര്യം ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്.
Says there in verse 27, the two blind men who followed him.
9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ അവനെ അനുഗമിച്ച രണ്ട് അന്ധന്മാരെ കുറിച്ച് നാം കാണുന്നു.
And the blind men came to him inside the house, verse 28.
28-ാം വാക്യത്തിൽ അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു എന്ന് നാം വായിച്ചു.
Jesus knew what they wanted.
എന്തായിരുന്നു അവരുടെ ആവശ്യമെന്ന് യേശുവിന് അറിയാമായിരുന്നു.
Jesus knows what you want today.
എന്താണ് ഇന്ന് നിന്റെ ആഗ്രഹം, താല്പര്യം എന്ന് യേശുവിന് അറിയാം.
Secondly,
രണ്ടാമത്,
Jesus longed to heal them and open their eyes.
ഈ കുരുടന്മാരുടെ കണ്ണുകളെ തുറക്കുവാൻ യേശു എത്രയധികം ആഗ്രഹിച്ചിരുന്നു.
Jesus longs to bless you with something more than you already have in the Christian life.
നിങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നാളിതുവരെയും നിങ്ങൾക്ക് ലഭ്യമായതിനപ്പുറമായിട്ട് ഏറ്റവും മെച്ചമായിരിക്കുന്ന ഒന്ന് നൽകി നിങ്ങളെ അനുഗ്രഹിക്കാൻ യേശുവിന്
താല്പര്യം.
എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഈ കുരുടന്മാരോട് യേശു ഒരു ചോദ്യം
ചോദിച്ചു.
അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും യേശു ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു.
സെയിം ക്വസ്റ്റ്യൻ,
അതേ ചോദ്യം തന്നെ
ചോദിക്കും.
കുരുടന്മാരോട് യേശു ചോദിച്ച ചോദ്യം എന്താണ്? ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു?
അവരുടെ
വാക്കുകളുടെ മുൻപിൽ അവർ ഉത്തരം പറഞ്ഞു, ആമേൻ കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു.
യേശുവിന്റെ
കണ്ണ് തൊട്ടു, അവരുടെ കണ്ണുകൾ തുറന്നു. ഞാൻ
ലൈക്ക് ദിസ്
ഈ കാര്യത്തെ കുറിച്ച് ഇവണ്ണം ചിന്തിച്ചിട്ടുണ്ട്.
Supposing one of them said,
അതിലൊരാള് ഇങ്ങനെ പറയുകയായിരുന്നെന്ന് വിചാരിക്കുക,
Lord, I really believe you can open at least one eye.
കർത്താവേ, എന്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല, പക്ഷെ ഒരു കണ്ണെങ്കിലും തുറക്കുവാൻ നിനക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I'm not too sure whether you got power to open both eyes, but one eye definitely.
എന്റെ അന്ധമായിരിക്കുന്ന രണ്ട് കണ്ണുകളും തുറക്കുവാൻ നിനക്ക് ശക്തിയുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല.
Actually, one eye is enough because I can see the road, I can read, and I can do many things.
മാത്രമല്ല, ഒരു കണ്ണിന് കാഴ്ചയുണ്ടെങ്കിലും ധാരാളം മതി, കാരണം വഴിയുള്ളതായിരിക്കുന്ന അപകടങ്ങളൊക്കെ അറിയാനും ജീവിക്കാനും ഒക്കെ ഒരു കണ്ണ് ധാരാളം മതി.
For a man who's lived 30 years blind, he'd be happy even with one eye.
30 വർഷം ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ ഒരു മനുഷ്യനെ ഒരു കണ്ണിന് കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്.
He said, Lord, I believe you can open one eye.
അവനിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക, കർത്താവേ, എന്റെ ഒരു കണ്ണ് തുറക്കുവാൻ നിനക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
What would the Lord have said to him?
കർത്താവ് അവനോട് എന്തായിരുന്നു ഇനിയും പറയുന്നത്?
Exactly what he said in verse 29.
29-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ അതേ കാര്യം അവനോട് കർത്താവ് പറയുമായിരുന്നു.
Be it done to you according to your faith.
നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ.
And what would have happened?
എന്തായിരുന്നു ഇനിയും അപ്പോൾ സംഭവിക്കുന്നത്?
The next verse it has said, and one of his eyes were opened.
അങ്ങനെ ആയിരുന്നെങ്കിൽ അടുത്ത വാക്യം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതുമായിരുന്നു, അങ്ങനെ ഈ ഒരു കണ്ണിന്റെ കാര്യം സാക്ഷ്യം പറഞ്ഞാൽ ഒരു കണ്ണ് തുറന്നേനെ.
And he would have gone out and started a denomination which preaches that Jesus opens one eye.
ആ കുരുടനെ സൗഖ്യം പ്രാപിച്ചിട്ട് പോയിട്ട് ഒരു പുതിയ സഭ തുടങ്ങുമായിരുന്നു. യേശു ഒരു കണ്ണ് തുറക്കുവാൻ
ശക്തിയുള്ളതിനാണ്
ആ സഭാ വിഭാഗത്തിന്റെ പേര് ഒറ്റ കണ്ണ് സഭാ വിഭാഗം.
ആഫ്റ്റർ സം ടൈം,
അല്പം കൂടെ കഴിഞ്ഞതിനു ശേഷം,
ഇഫ് ദ സെക്കൻഡ് പേഴ്സൺ വെന്റ്,
രണ്ടാമത്തെ ആള് പോയിട്ട്,
ആൻഡ് ഹീ സെഡ്, ലോർഡ്, ഐ ബിലീവ് യു കൻ ഓപ്പൺ ബോത്ത് ഐസ്, ഐ മീൻ യു ആർ ഓൾമൈറ്റി ഗോഡ്, വാട്ട് കാൻ്റ് യു ഡു.
ഓ, നീ സർവശക്തനായിരിക്കുന്ന ദൈവമാണ്, നിനക്ക് എന്താണ് അസാധ്യമായിരിക്കുന്നത്, എന്റെ രണ്ട് കണ്ണുകളും തുറക്കുവാൻ നിനക്ക് കഴിയും എന്നവൻ പറയുന്നു.
ആൻഡ് ജീസസ് വുഡ് ഹാവ് സെഡ് ടു ഹിം ആൾസോ ദ സെയിം തിങ്.
ആദ്യത്തെ കുരുടനോട് പറഞ്ഞ കാര്യം തന്നെ യേശു അവനോട് പറയുമായിരുന്നു,
അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത് ബി ഇറ്റ് ഡൺ ടു യു,
നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ.
And both his eyes would have been opened.
അവന്റെ രണ്ട് കണ്ണുകളും തുറക്കപ്പെടുമായിരുന്നു.
And he would have gone out preaching, Jesus can open both eyes.
ആ വ്യക്തി ഈ സദ്വർത്തമാനവുമായിട്ട് പോയിട്ട് ഇങ്ങനെ പറയും, യേശുവിന് രണ്ട് കണ്ണുകളും തുറക്കുവാൻ കഴിയും.
And the first denomination people would say, that is false teaching. Jesus does not open two eyes. We have experienced he opens only one eye.
ആദ്യത്തെ കുരുടനെ സ്ഥാപിച്ച സഭയിലെ വിശ്വാസികൾ എല്ലാവരും പറയും, രണ്ടാമത്തെ സൗഖ്യം പ്രാപിച്ച ആളിന്റെ സഭ വ്യാജമായിരിക്കുന്ന സഭയാണ്, കാരണം യേശു ഒരു കണ്ണ് മാത്രമേ.
No, he does not open two eyes. Wow, we got so many brothers and sisters here with one eye.
യേശു രണ്ട് കണ്ണുകളും തുറക്കുവാൻ കഴിയുന്നവരല്ല, കാരണം ഞങ്ങളുടെ സഭയില് അനേക സഹോദര സഹോദരന്മാരുണ്ട്, ഒരു കണ്ണിന്
മാത്രം. Or they'll say it's pride. What pride to say that Jesus opened both your eyes? Be humble, brother. One eye.
അവര് ഒന്നിൽ പറയുമായിരുന്നു, അത് ദുരുപദേശമാണ് എന്ന്, അല്ലെങ്കിൽ പറയുമായിരുന്നു, രണ്ട് കണ്ണും തുറക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് അഹങ്കാരത്തിന്റെ കൂടുതലല്ലേ, താഴ്മയുള്ളവനായിരിക്കും സഹോദര, യേശു ഒരു കണ്ണ്
തുറക്കാൻ.
ഈ രണ്ട് കണ്ണിനും കാഴ്ച നൽകുവാൻ യേശുവിന് കഴിയുമെന്ന് പറയുന്നത് അഹങ്കാരികളുടെ സഭയാണ് എന്നാണ് മിക്കവരും
കരുതുന്നത്.
ഈ രണ്ട് കണ്ണുകള് എന്താണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിക്കാം.
What can grace do for us?
കൃപ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്?
What the law could not do.
നാം വായിച്ചു റോമരത്തില് ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ
കഴിയാം.
എഫേസ്യ ലേഖനം ഒന്നാം അധ്യായത്തിലെ ആദ്യത്തെ കണ്ണ് എന്താണ് നമുക്ക്
കാണാം?
ഈ കണ്ണ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നിശ്ചയമായും അന്ധരാണ്.
എഫേസ്യ 1 വേഴ്സ് 7.
എഫേസ്യ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യം.
Through his blood we have redemption, the forgiveness of our trespasses, according to the riches of his grace.
Avanil namukku avante rakthathal adithramangalude mojanam enna veendeduppundu, aravan namukku tharalamayi kaanicha kruba thanapragaram sagala gnanam vivegamayi nalgiyirikkum.
Through grace,
kruba mukhandaram,
forgiveness of our sins through the blood of Jesus Christ.
Yesu Christ raktham mukhandaram nammude paavangalude mojanam.
There is no other way our sins can be forgiven.
നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ വേറൊരു മാർഗവുമില്ല.
Our righteousness, our best deeds are like filthy rags. We can never cleanse our sins with that.
നമ്മുടെ നീതിപ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെയാണ്. ഒരു കാലത്തും നമുക്ക് നമ്മുടെ നീതിപ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിന്റെ പാപക്ഷമ പ്രാപിക്കാം.
Thank God that Jesus shed his blood on Calvary so that all our sins can be cleansed and forgiven.
കാൽവരിലെ ക്രൂശിൽ യേശു തന്റെ വിലയേറെ രക്തം ചൊരിഞ്ഞതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ സകല പാപങ്ങളും കഴുകപ്പെടുവാൻ, ക്ഷമിക്കപ്പെടുവാൻ യേശുവിന്റെ രക്തം മുഖാന്തരം
ഇടയായി.
എന്നാൽ എല്ലാവർക്കും സൗജന്യമായിരിക്കുന്ന ഈ നീതീകരണം ലഭിക്കുന്നില്ല.
He asked a question, do you believe I can do it for you?
യേശു കുരുടന്മാരോട് ചോദിച്ച അതേ ചോദ്യം അവനും ഇന്ന് നമ്മോട് ചോദിക്കുന്നുണ്ട്, അത് ചെയ്യുവാൻ നിന്റെ പാപം മോചിക്കുവാൻ എനിക്ക്
കഴിയും. Do you believe my blood can cleanse your sin?
യേശു ചോദിക്കുന്നത് ചൊരിയപ്പെട്ട എന്റെ രക്തത്തിന് നിന്റെ പാപങ്ങളെ ശുദ്ധീകരിക്കുവാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു? അല്പം ചിന്താക്കുഴപ്പത്തിൽ, എനിക്ക് അത്ര തീർച്ചയില്ല, അത് കഴിയുമോ എന്ന് പറയുന്നവര് അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല.
There are multitudes of Christians born in Christian families whose sins are not forgiven because they are not born again. They have not come to personal faith. The blood of Jesus can cleanse their sin.
ക്രിസ്തീയ ഭവനങ്ങളിൽ ജനിച്ചിട്ടുള്ള ആയിരക്കണക്കിന് സ്നേഹിതരുണ്ട്, വ്യക്തികളുണ്ട്. യേശുവിന്റെ രക്തത്തിന് അവരുടെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കാത്തവര് അവർ വീണ്ടും ജനിച്ചിട്ടില്ല, അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടില്ല.
In the last 35 years I've traveled all over this country, many other countries. I've seen Christians of almost every denomination.
കഴിഞ്ഞ 35 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിനിടയിൽ ഇന്ത്യ മുഴുവനും പല പ്രാവശ്യം വെളിയിലും അനേക തവണ സഞ്ചരിച്ച് അനേക തരത്തിലുള്ള ക്രിസ്ത്യാനികളെ കണ്ടിട്ടുണ്ട്.
My conviction is 90% of Christians are going to hell. They are not born again.
എന്റെ വ്യക്തമായിരിക്കുന്ന ബോധ്യം ഞാൻ പറയാം, ക്രിസ്ത്യാനികൾ എന്ന് പേരുള്ളതായിരിക്കുന്ന ആളുകളിൽ 90% നിശ്ചയമായും നരകത്തിലേക്കാണ് പോകുന്നത്. അവർ
രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്.
ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കണ്ണിന് പോലും കാഴ്ച
ലഭിക്കാത്തവരാണ്.
ഒരു ക്രിസ്തീയ കുടുംബത്തിൽ അവർ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് അവർ വിചാരിക്കുന്നു. അവർ ദൈവവചനം വായിക്കുന്നത് കൊണ്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് അവർ കരുതുന്നു. അത് പോഷ്കാണ്.
I read the Bible for 19 years and I was not born again.
എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ 19 വർഷക്കാലം ഞാൻ ദൈവവചനം വായിക്കുമായിരുന്നു, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നില്ല.
You're not born again because you go to church or because you pray or because you take holy communion or any such thing.
നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ദൈവവചനം വായിക്കുന്നുണ്ടോ, നിങ്ങൾ വിശുദ്ധ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ടോ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും.
You must repent.
നിങ്ങൾ അനുതപിക്കുക.
Turn from your sin.
നിങ്ങളുടെ പാപങ്ങൾ വിട്ട് തിരിയുക.
And believe that Jesus Christ died on Calvary's cross to take away your sins.
നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയുവാൻ ക്ഷമിക്കുവാൻ യേശു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുക.
Ask him to come into your life.
നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ യേശുവിനെ വിളിക്കുകയാണ്.
I was in Bangalore once called to the deathbed of an old lady whom I had never seen before.
ഞാൻ ജീവിതത്തിൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വളരെ പ്രായമുള്ളതായിരിക്കുന്ന ഒരു അമ്മച്ചിയുടെ മരണക്കിടക്കയിൽ എന്നെ ഒരു സമയത്ത് വിളിച്ചുകൊണ്ട്.
Somebody took me there to speak to her to give her the gospel.
അവളുടെ മരണക്കിടക്കയിൽ അവരോട് സുവിശേഷം സംസാരിക്കുവാൻ ഏതോ ഒരു വ്യക്തി എന്നെ.
She was a nominal Christian.
ഒരു നാമധേയ ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചവളായിരുന്നു അവൾ.
And I said to her, "Do you know you're a sinner?"
ഈ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, നീ ഒരു പാപിയാണെന്ന് നിനക്കറിയാം.
You know that in God's eyes you are no better than the worst prostitute in Bangalore.
ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ബാംഗ്ലൂരിലായിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട വ്യഭിചാരിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെക്കാളും നീ മെച്ചമല്ല എന്ന് നിനക്കറിയാം.
If you accept that, you can be forgiven now.
ഈ വസ്തുത നിനക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ക്ഷമ ഈ നിമിഷത്തിൽ പ്രാപിക്കുവാൻ നിനക്ക് കഴിയും.
She said, "Oh no, I'm not like that."
അമ്മച്ചി പറഞ്ഞു, ഞാനോ, ഞാൻ അത്ര മോശക്കാരിയൊന്നുമല്ല.
No, I go to church.
ഞാൻ പള്ളിയിൽ മുടങ്ങാതെ പോകുന്ന വ്യക്തിയാണ്.
All my life to church.
ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ പള്ളിയിൽ പോകുന്ന വ്യക്തിയായിരുന്നു.
I said, "You may have gone all your life to church, but you're still no better in God's eyes than the worst prostitute in Bangalore."
ഞാൻ പറഞ്ഞു, അവനോട് ആവർത്തിച്ചു പറഞ്ഞു, നിന്റെ ജീവിതകാലം മുഴുവൻ നീ പള്ളിയിൽ പോയിരുന്ന ഒരു നല്ല വിശ്വാസിയായിരുന്നു എനിക്ക്, എന്നാലും നിന്റെ ജീവിതത്തിൽ നീ ബാംഗ്ലൂരിലെ ഏറ്റവും മോശക്കാരിയായ സ്ത്രീയെക്കാളും മെച്ചമല്ല.
She was not willing to accept that fact.
ആ സത്യം അംഗീകരിക്കുവാൻ അവളുടെ ഹൃദയത്തിന്
കഴിഞ്ഞില്ല. If you come to God as a Christian, Jesus did not die for Christians, he died for sinners.
ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ കടന്നു വരുന്നത് നീ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച ഒരു നാമധേയ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, യേശു പാപികൾക്ക് വേണ്ടിയാണ് മരിച്ചത്, ഒരു പാപിയായി നിനക്ക് അവന്റെ അടുക്കൽ വരുവാൻ കഴിയണം.
She was unwilling to come.
ഈ പ്രായമുള്ള അമ്മച്ചിക്ക് അങ്ങനെ ഒരു പാപിയായിട്ട് കർത്താവിന്റെ അടുക്കൽ വരുവാൻ മനസ്സില്ലായിരുന്നു.
I said, "I cannot offer you the gospel of salvation if you don't accept this first."
ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിനക്ക് വരുവാൻ കഴിയുന്നില്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം നിനക്ക് നൽകുവാൻ എനിക്ക് കഴിയില്ല.
I'm sorry to say, I had to leave her like that.
അങ്ങനെ അവളുടെ മരണക്കിടക്കയിൽ ആ പ്രിയമാതാവിനെ വിട്ടിട്ട് എനിക്ക് ദുഃഖത്തോടെ പോരേണ്ടി വന്നു.
One day at the judgment seat of Christ, I will see her. At the judgment seat of God, I will see her again.
ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഒരു നാൾ ഞാൻ അവളെ വീണ്ടും കാണും എന്ന് എനിക്കറിയാം. എങ്കിലും അവളുടെ മരണത്തിന് മുൻപ് ഈ സുവിശേഷത്തിന് അവൾ പ്രതികരിച്ചില്ലെങ്കിൽ, ഒരു പാപിയായിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അവൾ നിശ്ചയമായും നരകത്തിൽ പോകും.
Yeah, have you come to Jesus like that?
ഈ വണ്ണം യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ള വ്യക്തി.
Lord, I'm no better than the worst sinner in Trivandrum.
തിരുവനന്തപുരത്തുള്ള ഏറ്റവും മോശക്കാരനായിരിക്കുന്ന പാപിയേക്കാൾ ഞാൻ ഒരു
മെച്ചവനാണ്.
പാപങ്ങളെ ഏറ്റുപറയുന്നു, എന്റെ പാപങ്ങളെ നിന്നെ ഉപേക്ഷിച്ചു.
I want you, Lord Jesus, to forgive me.
കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണം.
I believe you do it.
നീ എന്നോട് ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And your one eye is open.
നിങ്ങളുടെ ഒരു കണ്ണ് തുറക്കപ്പെടുന്ന ആ നിമിഷമാണ്.
Forgiveness of sins according to his grace, it says here.
ദൈവത്തിന്റെ കൃപ മുഖാന്തരം പാപങ്ങളുടെ മോചനം, പാപക്ഷമ ലഭിക്കുന്നു. ഇത് നമ്മുടെ ഒന്നാമത്തെ തുറക്കപ്പെട്ടു.
Many of you have received that, I'm sure.
ഇവിടെ ഇരിക്കുന്ന മിക്കവരും ആ നിലയിൽ ഒരു കണ്ണിന് കാഴ്ച ലഭിച്ചവരാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്.
And you've gone around sharing that with others, which is very good.
ആ കാഴ്ച ലഭിച്ച സന്തോഷത്തിൽ ഈ കാര്യം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടുന്നവരാണ്, നല്ല കാര്യമാണ്.
Now, what did I say at the beginning?
ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
God has provided something better.
ദൈവം നമുക്ക് കുറച്ചുകൂടെ മെച്ചമായിരിക്കുന്ന ഒരു കാര്യം ഒരുക്കിയിട്ടുണ്ട്.
You can get your second eye open too.
നിങ്ങൾ രണ്ടാമത്തെ കാഴ്ചയില്ലാത്ത കണ്ണിനും കാഴ്ച ലഭിക്കുക സാധ്യമാണ്.
Romans 6:14.
റോമലേഖനം 6:14 പതിനാലാം വാക്യം.
Again it speaks about what grace can do for us.
ഇവിടെയും കൃപ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
Sin cannot rule over you because you are under grace.
നിങ്ങൾ കൃപയുടെ കീഴിലായതിനാൽ പാപത്തിന് നിങ്ങളുടെ മേൽ അധീനത്വം നടത്തുവാൻ ഭരണം നടത്തുവാൻ കഴിയുകയില്ല എന്നുള്ള സദ്വർത്തമാനാണ് ഇവിടെ കാണുന്നത്.
This is more than forgiveness.
പാപക്ഷമയേക്കാൾ വളരെ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണിത്.
This is dealing with the root of the problem.
ഇത് പ്രശ്നത്തിന്റെ മൂല കാരണത്തിലേക്ക് വരിക എന്നുള്ളതാണ്.
This is our second eye being opened by grace.
കൃപ മുഖാന്തരം അന്ധമായിരിക്കുന്ന നമ്മുടെ രണ്ടാമത്തെ കണ്ണ് തുറക്കപ്പെടുന്നത് എന്ന തുല്യമാണിത്.
This is what the law could not do.
ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാതിരുന്നതും ഈ കാര്യം
തന്നെയാണ്. You're not under law, that's why now sin cannot rule over you.
ഇവിടെ നാം വായിക്കുന്നത് നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല കൃപയുടെ കീഴിലാണ് അതുകൊണ്ട് പാപത്തിന് കർത്തൃത്വം ഇല്ല എന്നാണ്.
Let me use an example.
ഞാൻ ഉദാഹരണം പറയട്ടെ.
Supposing I have some disease in my body.
എന്റെ ശരീരത്തിൽ എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ
always coming forth in all types of sores all over my body.
എന്റെ ശരീരം മുഴുവനും പരുക്കള് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ആന്തരികമായിരിക്കുന്ന അസുഖം.
I struggle like that for years.
വർഷങ്ങളോളം എന്റെ രോഗവുമായിട്ട് ഞാൻ മല്ലടിച്ച് കഷ്ടപ്പെട്ട്
കഴിഞ്ഞു. One day somebody gives me the good news, there is an ointment that can cure this.
ഒരു ദിവസം ഒരാൾ എന്നോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു, ഞാൻ എന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പരുക്കൾക്ക് സൗഖ്യം നൽകുവാൻ കഴിയുന്ന ഒരു നല്ല ഓയിന്റ്മെന്റ് ഉണ്ട്.
I get a tube of that ointment.
ആ ഓയിന്റ്മെന്റ് ഒരു ട്യൂബ് ഞാൻ വാങ്ങിക്കുന്നു.
When the sore comes on my hand, I rub that ointment and it goes.
എന്റെ കയ്യിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പരുക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഈ തൈലം ഈ ഓയിന്റ്മെന്റ് പുരട്ടി കഴിയുമ്പോൾ എനിക്ക് സൗഖ്യം ലഭിക്കുന്നു.
Isn't that good?
അത് നല്ല കാര്യമല്ലേ?
Good news.
അത് തികച്ചും നല്ല വാർത്ത തന്നെയാണ്.
But tomorrow it comes up here.
എന്നാല് ഇടത്തെ കയ്യിലെ പരു സുഖമായി നാളെ വലത്തെ കയ്യിലാണ് പരുക്കൾ വരുന്നത്.
Thank God for the tube of ointment.
വീണ്ടും ആ ഓയിന്റ്മെന്റ് ട്യൂബ് വാങ്ങിക്കാനായിട്ട് ഞാൻ പോകുന്നു.
I rub it here.
ഞാൻ വലത്തെ കയ്യിലും ആ ഓയിന്റ്മെന്റ് പുരട്ടുന്നു.
It goes.
അത് സൗഖ്യം നൽകുന്നു.
But next week it comes on my leg.
എന്നാൽ അടുത്ത ആഴ്ച മറ്റൊരു ഭാഗത്ത് പരുക്കൾ പ്രത്യക്ഷപ്പെടുന്നു.
But praise the Lord, I've got a tube of ointment.
സൗഖ്യം നൽകുവാൻ കഴിയുന്ന ഒരു ഓയിന്റ്മെന്റിന്റെ ട്യൂബ് എന്റെ കയ്യിലുണ്ട്. ദൈവത്തിന് സ്തോത്രം.
This is how many people use the blood of Christ.
അനേകരും യേശുവിന്റെ രക്തത്തെ ഇവണ്ണമാണ് ഉപയോഗിക്കുന്നത്.
Today one sin.
ഇന്നൊരു പാപം.
Thank God the blood cleanses me.
യേശുവിന്റെ രക്തത്തിന് എന്നെ ശുദ്ധീകരിക്കാൻ കഴിയും.
Tomorrow either in the same place or in some other place another sin.
നാളെ അതേ സ്ഥലത്തോ മറ്റൊരു സ്ഥലത്തോ മറ്റൊരു പരുവ് പ്രത്യക്ഷപ്പെടുന്നു. യേശുവിന്റെ രക്തം.
Thank God for the blood of Jesus.
യേശുവിന്റെ രക്തത്തിനായിട്ട് സ്തോത്രം.
Then another one, then another one. Whole life I go around with this tube of ointment.
വ്യത്യസ്ത സ്ഥലങ്ങളിൽ മാറി മാറി പരുക്കൾ പ്രത്യക്ഷപ്പെടുന്നു. ഓയിന്റ്മെന്റിന്റെ ട്യൂബ് കൊണ്ട് ആ സമയത്ത് ആവശ്യമുള്ള സൗഖ്യം ലഭിക്കുന്നു. ജീവിതകാലം മുഴുവന് ഓയിന്റ്മെന്റിന്റെ ട്യൂബും പിടിച്ചുള്ള ജീവിതം.
At least I can say I'm better than the chap who doesn't even have a tube of ointment.
ഓയിന്റ്മെന്റിന്റെ ഒരു ട്യൂബിനെ കുറിച്ചുള്ള വാർത്ത കേട്ടിട്ടില്ലാത്ത ഒരാളിനെ അപേക്ഷിച്ച് ഞാൻ വളരെ വളരെ ഭാഗ്യവാനാണ്, സംശയം.
Right. That is the testimony of most believers.
അനേക വിശ്വാസികളുടെ സാക്ഷ്യം അതാണ്, അത് സത്യവുമാണ്.
Then I meet somebody who tells me.
എന്നാൽ അതിനുശേഷം ഞാൻ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു.
Brother, I also used to go around with this tube of ointment. I had the same problem as you.
നിനക്കുള്ള അതേ പ്രശ്നം, പരുക്കൾ ഉണ്ടാകുന്ന പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. ഞാനും ഈ ഓയിന്റ്മെന്റ് ട്യൂബ് കുറെ നാൾ ഉപയോഗിച്ചതാണ്.
Till I heard of an antibiotic which can solve this problem at the root inside.
എന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന അതിന്റെ വേരിൽ അടിസ്ഥാനത്തിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു മരുന്ന്, ആന്റിബയോട്ടിക്, അത് ലഭ്യമാണെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു.
ഓയിന്റ്മെന്റ് ഓൺലി ഡീൽസ് വിത്ത് ദ സർഫേസ് ആൻഡ് ഗെറ്റ്സ് റൈഡ് ഓഫ് ഇൻ ദ സർഫേസ്, ദ ഡിസീസ് ഈസ് സ്റ്റിൽ ഇൻസൈഡ്.
ഓയിന്റ്മെന്റ് തൊലിപ്പുറത്തുള്ളതായിരിക്കുന്ന പരുക്കളെ സൗഖ്യമാക്കുമ്പോൾ ആന്റിബയോട്ടിക് അകത്ത് എന്നിട്ട് രോഗത്തിന്റെ മൂല കാരണത്തെ ചികിത്സിച്ച്
ആന്റിബയോട്ടിക് ഇറ്റ് സ്റ്റോപ്ഡ് കമ്മിങ് ഔട്ട് എനിവേർ.
ഈ ആന്റിബയോട്ടിക് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ എന്റെ തൊലിപ്പുറത്ത് പരുക്കൾ പ്രത്യക്ഷപ്പെടുന്നത് ഇല്ലാതെയാണ്.
ആൻഡ് ഹി ടെൽസ് മീ, God has provided something better for you than a tube of ointment.
എന്നോട് രണ്ടാമത് പറഞ്ഞ സ്നേഹിതൻ എന്താണ് അർത്ഥത്തിൽ പറഞ്ഞത്? ഈ പരുക്കളെ പുറത്ത് സൗഖ്യമാക്കാൻ കഴിയുന്ന ഓയിന്റ്മെന്റിനെക്കാളും മെച്ചപ്പെട്ട ഒന്ന് ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്നാണ്.
Particularly if he had the same sickness as me, then it's definitely wonderful news for me.
എന്നെ പോലെ തന്നെ രോഗം ബാധിച്ച ഒരു വ്യക്തിയാണ് എന്നോട് ഈ സാക്ഷ്യം പറയുന്നെങ്കിൽ എനിക്ക് ഇത് തികച്ചും അത്ഭുതകരമായിരിക്കുന്ന ഒരു വർത്തമാനം തന്നെയാണ്.
That is what grace does.
കൃപ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യമാണ് ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാത്തത്.
Inside my heart.
എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ.
You remember how Jesus said, the law said, you must not kill.
യേശുവിന്റെ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറയുന്നു, കൊല ചെയ്യരുത് എന്ന്.
But Jesus knew that killing began with anger in the heart.
യേശു മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്, കൊലപാതകം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹൃദയത്തിലെ കോപമാണ് ഇതിന്റെ മൂല കാരണം എന്ന് കർത്താവ്.
So Jesus said, my commandment is, don't be angry.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, കോപിക്കരുത്. കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുകയാണ്.
If you get rid of anger, you will not need a law which says thou shall not kill.
കോപത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് രക്ഷ ലഭിച്ചാൽ കൊലപാതകം ചെയ്യരുതെന്നുള്ള ഒരു പ്രമാണത്തിന്റെ ആവശ്യം നിങ്ങൾക്കുണ്ടാവില്ല.
Isn't that right?
അത് ശരിയാണോ?
If you take the antibiotic, you don't need the tube of ointment.
Antibiotic കഴിക്കുന്നതിനു കഴിഞ്ഞാൽ പിന്നെ ഈ കൊലപ്പുറത്ത് തേക്കുന്ന ഓയിന്റ്മെന്റിന്റെ ആവശ്യമേ വരികയില്ല.
The Christian message is so simple.
ക്രിസ്തീയ സന്ദേശം അത്ര ലളിതമാണ്.
It's very simple if you don't go to a Bible school.
പ്രത്യേകിച്ച് ബൈബിൾ സ്കൂളിൽ നിങ്ങൾ പോയിട്ടില്ലെന്ന് വരിയിൽ വളരെ എളുപ്പമാണ് മനസ്സിലാക്കുക.
You just read it simply, it's very clear.
ദൈവവചനം വായിക്കുക മാത്രം ചെയ്താൽ മതി, വളരെ ലളിതമാണ്, വേഗത്തിൽ മനസ്സിലാക്കുക.
Jesus said, these are all hidden from the wise and the intelligent, is revealed to babes.
കർത്താവ് ഇങ്ങനെയും പറഞ്ഞു, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചിരിക്കുന്നതാണ്, എന്നാൽ ശിശുക്കൾക്ക് ദൈവം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു.
So that is what grace does.
കൃപ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്.
It delivers us from sin at the root.
പാപത്തെ അതിന്റെ അടിത്തറയില്, അതിന്റെ ഉള്ളറയില് അത് കൈകാര്യം ചെയ്യുന്നു.
Then Jesus went on to say, the Old Testament said, don't commit adultery. That's on the outside.
സർവനേശ് പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ പ്രമാണത്തിൽ വായിച്ചു.
The law was like an ointment that protected you from adultery.
വ്യഭിചാരം എന്ന് പറയുന്നതായിരിക്കുന്ന ഈ ബാഹ്യമായ പരുക്കള് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു ഓയിന്റ്മെന്റ് ആയിരുന്നു പഴയ നിയമത്തിലെ ന്യായപ്രമാണം.
Protected you by threat of punishment.
ശിക്ഷിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന ഭീഷണിയുടെ മുമ്പിൽ ഈ പാപത്തിൽ നിന്ന് നിന്നെ പിടിച്ചു നിർത്തുന്നതായിരിക്കുന്ന ഒരു മരുന്ന്.
But Jesus said, where does this adultery begin?
എന്നാൽ യേശു പറഞ്ഞതിന്റെ കാര്യം എന്താണ്? എവിടെയാണ് ഈ വ്യഭിചാരം ഉത്ഭവിക്കുന്നത്?
All people who commit adultery.
വ്യഭിചാരത്തിൽ വീഴുന്ന എല്ലാ
വ്യക്തികളും
എവിടെയാണ് അവരുടെ
ജീവിതം?
ഒരു പ്രത്യേക പ്രവൃത്തിയിൽ ഒരു നിമിഷം അല്ല അത് തുടങ്ങുന്നത്.
It begins in the thought.
ചിന്താമണ്ഡലത്തിലാണ് അതിന്റെ തുടക്കം.
With pictures in the mind.
മനസ്സിലുള്ളതായിരിക്കുന്ന ചിത്രങ്ങൾ.
Pictures through books, television, so many things.
ടെലിവിഷനിലും വായിക്കുന്ന പുസ്തകങ്ങൾ കൂടെയും ഉള്ളിൽ ലഭിക്കുന്നതായിരിക്കുന്ന ചിത്രങ്ങൾ, അവിടെയാണ് ഇതിന്റെ തുടക്കം.
And Jesus said, don't lust in your heart.
യേശു പറഞ്ഞു, അതുകൊണ്ട് മോഹിക്കരുത് എന്നുള്ളതാണ്.
If you deal with it there, you don't need a law which says thou shalt not commit adultery, because you'll never do it.
ഹൃദയത്തിൽ മോഹം എന്ന് പറയുന്നതായിരിക്കുന്ന മൂലകാരണത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നതായിരിക്കുന്ന ആ കൽപ്പനയുടെ ആവശ്യമില്ലാതെയാകും.
Many of you are responsible for polluting the minds of your young boys in your home because of that television set you got in your home.
വീടിരിക്കുന്ന നിങ്ങളിൽ പലരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്ന കൊച്ചുകുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ, അവരുടെ ചിന്തകളെ മലിനപ്പെടുത്തുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ടെലിവിഷനിൽ കൂടെ അവർക്കത് ലഭിക്കുന്നു.
You allow them to see things which forms images in their mind which will stay in their mind for 50 years. It will never go away.
ടെലിവിഷനിൽ അവർ കാണുന്നതായിരിക്കുന്ന പലതിന്റെയും ചിത്രങ്ങൾ അവരുടെ ഓർമ്മയിൽ ആ മുദ്ര പതിപ്പിക്കുകയും ഒരു 50 വർഷക്കാലത്തേക്ക് മായാത്ത മുദ്രയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുന്നത്.
Parents feeding poison to their children.
കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുക്കുന്ന മാതാപിതാക്കന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
People ask me, are you against television?
എന്നോട് ചോദിക്കാറുണ്ട് ചിലര്, ടെലിവിഷൻ എതിരാണോ സഹോദര?
I'm not against all that electronic circuitry inside that. There's nothing, I have no problem with that.
ഒരു ടെലിവിഷൻ സെറ്റിനകത്തുള്ളതായിരിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകൾക്കൊന്നും ഞാൻ എതിരല്ല.
But what comes out through it?
എന്നാൽ ഈ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ കൂടെ വെളിയിൽ വരുന്ന കാര്യം എന്താണ്?
Little children watching it and going into their minds.
കൊച്ചുകുഞ്ഞുങ്ങൾ ഇത് കണ്ടിട്ട് ഇത് ശ്രദ്ധിച്ച് എന്താണ് അവരുടെ മനസ്സിൽ പതിയുന്നത്?
The new covenant touches many areas of our life.
പുതിയ നിയമം നമ്മുടെ ജീവിതത്തിന്റെ അനേക മേഖലകളെ സ്പർശിക്കുന്നതാണ്.
It touches things like taking offerings.
സ്തോത്രാർച്ചന എടുക്കുന്ന കാര്യത്തെ സ്പർശിക്കുന്നതാണത്.
It touches dowry.
അത് സ്ത്രീധനത്തെ സ്പർശിക്കുന്നതാണ്.
It touches many, many practical areas of our life.
നമ്മുടെ ജീവിതത്തിന്റെ അനേക പ്രായോഗിക വശങ്ങളെ സ്പർശിക്കുന്നതാണ് പുതിയ നിയമം.
So that we can be pure.
നമ്മെ ശുദ്ധിയുള്ളവരാക്കി തീർക്കുവാനാണ് പുതിയ നിയമം ഇങ്ങനെ നൽകിയിരിക്കുന്നത്.
Jesus said also, in the Old Testament it said, when you swear, you must speak the truth.
യേശു പറഞ്ഞു, ന്യായപ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ സത്യം ചെയ്യുമ്പോൾ നീ സത്യമായിട്ട് തന്നെ സംസാരിക്കണം.
But I say to you, don't swear at all.
എന്നാൽ ഒരിക്കലും അങ്ങനെ ആണ ഇടരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
Everything you say must be the truth.
കാരണം ഒരാണയുടെ കീഴിൽ സംസാരിക്കുമ്പോൾ മാത്രം സത്യം പറയണം എന്നല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
When a man puts his hand on the Bible,
ഒരു വ്യക്തി വേദപുസ്തകത്തിന്റെ മുകളിൽ കൈവച്ചു,
I keep my hand on the Bible and I tell you this is what happened.
ഞാൻ വേദപുസ്തകത്തെ തൊട്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ പറയുന്ന സത്യമാണ്.
What is he meaning?
ആ വ്യക്തി പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
Most of the time I tell lies, but now I am telling the truth.
മിക്കവാറും സമയത്ത് കള്ളം ഞാൻ പറയാറുള്ളൂ, പക്ഷെ ഇപ്പം ഇത് പിടിച്ചോണ്ട് ഞാൻ പറയുന്ന സമയത്ത് സത്യമാണ് പറയുന്നത്.
Is that your testimony as a Christian?
ഒരു ക്രിസ്ത്യൻ എനിക്ക് വേദപുസ്തകത്തെ പിടിച്ചുകൊണ്ട് സത്യമാണെന്ന് പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്.
The law could not do that.
ന്യായപ്രമാണത്തിന് ഈ പ്രവൃത്തി ചെയ്യുക.
The law could never tell him, save a man from telling lies.
കള്ളം പറയുന്നതിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷിക്കുന്നവൻ ന്യായപ്രമാണത്തിന് ഒരിക്കലും കഴിയില്ല.
There was no commandment saying you should not tell lies.
നിങ്ങൾ കള്ളം പറയരുത് എന്നുള്ളതായിരിക്കുന്ന ഒരു കൽപ്പനയും ഇല്ലായിരുന്നു.
You know that?
നിങ്ങൾക്കറിയാമോ?
Commandment was don't bear a false witness against another person.
കൽപ്പന എന്തായിരുന്നറിയാമോ? കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്.
Telling a lie is impossible for the law to deliver us from it.
ന്യായപ്രമാണത്തിന് കള്ളം പറയുക എന്നുള്ളതായിരിക്കുന്ന ഒരു പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുക
അസാധ്യമായിരുന്നു.
എന്നാൽ കൃപയ്ക്ക് അത് ചെയ്യുവാൻ കഴിയും.
Now we come back to that question which Jesus asked the two blind men.
അന്ധരായിരിക്കുന്ന രണ്ടുപേരോട് യേശു ചോദിച്ച ആ ചോദ്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം.
Very important question.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.
Do you believe that I can do this for you?
എനിക്ക് ഈ കാര്യം നിനക്ക് ചെയ്തു തരുവാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുവോ?
Isn't it good that Jesus asked the question like that?
യേശു അങ്ങനെ ആ ചോദ്യം ചോദിച്ചത് തികച്ചും നല്ലൊരു കാര്യമല്ലേ?
Supposing he asked, do you believe that just by straining a little you can just try and open both eyes?
എന്നാൽ അതിന് പേരെ യേശു ഇങ്ങനെ പറയുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കിയാട്ടെ, കണ്ണൊന്ന് ഒന്ന് അല്പം ബുദ്ധിമുട്ടി ഒന്ന് തുറന്ന് നോക്കിയാട്ടെ, ചിലപ്പോൾ നിങ്ങൾ കണ്ണ് തുറന്നേക്കും. അങ്ങനെയാണോ യേശു പറഞ്ഞത്?
Can you try and screw up both eyes and see if you can see a little bit?
നിങ്ങൾ കണ്ണൊക്കെ ഒന്ന് ഞെരടി അല്പമൊക്കെ ഒന്ന് ബുദ്ധിമുട്ടി ഒന്ന് നോക്കിയാട്ടെ, ചിലപ്പോൾ കാണാൻ പറ്റിയേക്കും. അങ്ങനെയാണോ പറഞ്ഞത്?
He says, do you believe that I, Jesus, can do this for you?
എന്നാൽ യേശു തികച്ചും വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. എനിക്ക് ഈ കാര്യം നിങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു.
How did you get forgiveness of sins?
പാപത്തിന്റെ ക്ഷമ നിനക്ക് എങ്ങനെയാണ്
ലഭിച്ചത്? Who did it for you?
ആരാണ് പാപം
നിന്നെ? How did you get that one eye open?
നിന്റെ ആദ്യത്തെ കണ്ണ് എങ്ങനെയാണ് തുറക്കപ്പെട്ടത്?
Did you do it yourself?
അത് സ്വന്തം പരിശ്രമം കൊണ്ട് നിനക്ക് ലഭ്യമായോ?
Or did Jesus do it for you?
അതോ യേശു ആണ് നിനക്ക് വേണ്ടി അത് ചെയ്തത്?
Anybody here who did it themselves?
തന്നെത്താനെ ആ കാര്യം ചെയ്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവന് കൈ ഉയർത്തിയാക്കൊള്ളാം.
He did it for us.
അവൻ നമുക്ക് വേണ്ടി അത് ചെയ്തു.
He forgave our sins.
യേശു ആണ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചത്.
And he asks us the same thing now.
അതേ ചോദ്യമാണ് യേശു
നമ്മോട് ചോദിക്കുന്നത്. Do you believe I can do this for you?
ഈ കാര്യവും നിന്റെ രണ്ടാമത്തെ കണ്ണ് തുറക്കുന്നതും എനിക്ക് ചെയ്യുവാൻ കഴിയും.
I can deliver you now from sin's power also, like I delivered you from sin's guilt.
പാപത്തിന്റേതായിരിക്കുന്ന കുറ്റബോധത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച എനിക്ക് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ?
I who saved you from hell, do you believe now that I can also save you from sin?
നരകത്തിൽ നിന്നും നിന്നെ രക്ഷിച്ച എനിക്ക് പാപത്തിന്റെ ശക്തിയിൽ നിന്നെ രക്ഷിക്കാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ?
Who saved me from hell and you from hell?
പാപത്തിന്റെ ക്ഷമ നൽകി എന്നെ നരകത്തിൽ നിന്ന് രക്ഷിച്ചത് ആരാണ്?
Jesus.
യേശുവാണ്.
Jesus, do you believe I can save you also from sin?
പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും, ഞാൻ ശക്തനാണെന്ന് നീ വിശ്വസിക്കുന്നു.
There's a beautiful verse in Jude verse 24 which says that he is able to keep us from falling.
യൂദായുടെ ലേഖനം ഒടുവിലത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വീഴാതവണ്ണം നമ്മെ സൂക്ഷിപ്പാൻ ശക്തിയുള്ള ദൈവം.
Jude 24, he is able to keep us from falling.
വീഴ്ചയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ അവൻ ശക്തിയുള്ളവനാണ്.
You believe that?
അക്കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നു?
Not I keep myself, he keeps me.
ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ച് പാപത്തിൽ നിന്ന് വിടാതെ രക്ഷപ്പെടുകയല്ല, അവൻ എന്നെ സൂക്ഷിക്കുക.
If I kept myself, I could boast about it.
ഞാൻ തന്നെയാണ് എന്നെ വീഴാതെ സൂക്ഷിക്കുന്നതെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ വകയുണ്ട്.
If I did something to earn my forgiveness of sins, I can boast for all eternity in heaven.
പാപങ്ങളുടെ മോചനത്തിനായിട്ട് എനിക്കെന്തെങ്കിലും ചെയ്യുവാനിടയായെങ്കിൽ എനിക്ക് നിത്യതവരെയും പ്രശംസിപ്പാൻ വകയുണ്ട്.
If the blind man opened even half an eye, he could boast about it.
ഒരു അരക്കണ്ണിന് കാഴ്ച ലഭിക്കുവാൻ തന്റെ സ്വന്തം പരിശ്രമം കൊണ്ട് അവന് കഴിഞ്ഞിരുന്നെങ്കിൽ ആ കുരുടനെ പ്രശംസിപ്പാൻ വളരെ ഉണ്ടായിരുന്നു.
We sang in the beginning one song, Jesus only is our message.
നാം ഈ മീറ്റിംഗിന്റെ ആരംഭത്തിൽ ഒരു പാട്ട് പാടി നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, യേശു മാത്രമാണ് നമ്മുടെ സന്ദേശം.
Everything in Jesus and Jesus everything.
യേശുവാണ് സർവത്തിനും ആധാരം, സകലത്തിന്റെയും അടിസ്ഥാനം.
He is the Alpha and the Omega, the beginning and the end.
അവൻ ആദിയും അന്തവും അൽഫയും ഒമേഗയുമാണ്.
He is the one who forgives us, he is the one who saves us.
അവനാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത്, പാപത്തിൽ നമ്മെ രക്ഷിക്കുന്നതും.
Saves us from hell and saves us from sin.
നരകത്തിൽ നിന്നും അതുപോലെ തന്നെ പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവൻ ഈ യേശു മാത്രമാണ്.
Delivers us from guilt and delivers us from the power of sin.
പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്നും പാപത്തിന്റെ തന്നെ ശക്തിയിൽ നിന്നും രക്ഷിക്കുന്നവൻ ഇതേ രക്ഷകനാണ്.
Keeps us from being punished and keeps us from falling also.
ശിക്ഷയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നവൻ ഈ രക്ഷകനാണ്. അതുപോലെ തന്നെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നവനും ഈ രക്ഷകനായ യേശു തന്നെ.
That's what I meant when I said God has something better for you.
അതുകൊണ്ടാണ് ദൈവത്തിന് നിങ്ങൾക്കായിട്ട് ഏറ്റവും മെച്ചമായ ചിലത് ഉണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്.
Then we are able to keep the commandments in the Bible.
അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്യുമ്പോൾ തിരുവചനത്തിലെ കൽപ്പനകൾ പാലിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്.
Now for example a commandment like this.
ഉദാഹരണത്തിന് ഇതുപോലെയുള്ള ഒരു കൽപ്പനയുടെ കാര്യം ഓർക്കുക.
Philippians 4:4.
ഫിലിപ്പിലേഖനം 4:4 നാലാം വാക്യം.
Rejoice in the Lord always.
കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക.
Now let's have a little language study now.
ഒരല്പം ഒരു ഭാഷാ പഠനത്തിനായിട്ട് ചില നിമിഷങ്ങൾ ഉപയോഗിക്കാം.
Very simple language study.
വളരെ ലളിതമായിരിക്കുന്ന ഒരു ഭാഷാ പഠന ക്ലാസ്.
Very important.
എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്.
What does always mean?
എല്ലായ്പ്പോഴും എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്?
Does it mean 24 hours in the day or 23 hours in the day?
അതൊരു ദിവസത്തിന്റെ 24 മണിക്കൂർ എന്നാണോ എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ അർത്ഥം, അതോ 23 മണിക്കൂർ എന്നാണോ?
Does it mean 365 days in a year or 364 days in a year?
ഒരു വർഷത്തിന്റെ കാര്യം എടുത്താൽ 365 വർഷം ദിവസം എന്നാണോ, അതോ 364 ദിവസം എന്നാണോ എല്ലായ്പ്പോഴും?
I mean, I'm just asking you, you tell me.
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അതിന് മറുപടി നിങ്ങൾ പറയണം.
Always means always.
എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും.
Okay, so we understood what God wants now.
ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി.
Rejoice in the Lord 24 hours a day, 365 days a year.
ദിവസത്തിന്റെ 24 മണിക്കൂറും വർഷത്തിന്റെ 365 ദിവസവും കർത്താവിൽ സന്തോഷിക്കണം, ഇതാണ് നമ്മോടുള്ള കർത്താവിന്റെ കൽപ്പന.
Do you believe I'm saying the right thing according to this verse?
ഫിലിപ്പിയർ 4:4 അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ?
You have another interpretation?
മറ്റെന്തെങ്കിലും വ്യാഖ്യാനം നിങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടോ?
12 hours a day? No.
12 മണിക്കൂറിന്റെ കാര്യമാണോ ഈ എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ?
Okay, now we have understood what God wants.
ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി.
Now I go to a second question.
രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ.
Do you believe the Lord is able to do this for you?
ഈ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുവാൻ കർത്താവ് ശക്തനാണ് എന്ന് നീ വിശ്വസിക്കുന്നു?
And you say, well, Lord, maybe once in a while or most of the time.
അതിന് മറുപടിയായിട്ട് നിങ്ങൾ മിക്കവരും പറയുന്ന ഇങ്ങനെ ആയിരിക്കും, ഒരു പക്ഷേ വല്ലപ്പോഴും ഒക്കെ അല്ലെങ്കിൽ മിക്കവാറും ഒക്കെ സന്തോഷിക്കാനായിട്ട് കഴിയുമായിരിക്കും.
Whole day, whole year, you mean anybody can live like this?
ദിവസം മുഴുവനും വർഷം മുഴുവനും സന്തോഷമുള്ളതായിട്ട് ഇരിക്കുക, ഇത് വല്ലതും കൊണ്ട് കഴിയുന്ന കാര്യമാണോ?
Lord, most of the time if I'm rejoicing, that's enough.
മിക്കവാറും എല്ലാ സമയവും സന്തോഷിക്കാൻ കഴിഞ്ഞാൽ തന്നെ എനിക്ക് ധാരാളമാണ്.
It's like a blind man saying, Lord, one eye is enough, at least I can see the road and read something.
രണ്ട് കണ്ണ് കാണാത്ത ആൾ പറയുന്ന പോലെയാണ് കർത്താവ്, ഒരു കണ്ണ് തുറന്നാലും ധാരാളം, കാരണം അപകടങ്ങളൊക്കെ തിരിച്ചറിയാൻ ധാരാളം.
Okay, let's look at another verse, Philippians 2.
ഫിലിപ്പിയൻ രണ്ടാം അധ്യായത്തിലെ മറ്റൊരു വാക്യം
verse 14.
14 വാക്യം.
Do all things without grumbling or disputing.
എല്ലാ കാര്യങ്ങളും പെരുവിറപ്പും വാദവും കൂടാതെ ചെയ്യുക.
Let's have a language study again.
വീണ്ടും ഒരു ഭാഷാ പഠന ക്ലാസ്.
All things means what?
എല്ലാം എന്നവിടെ പറഞ്ഞിരിക്കുന്നു, അതിന്റെ അർത്ഥം എന്താണ്?
The food I eat.
ഞാൻ കഴിക്കുന്ന ഭക്ഷണം.
Something that goes wrong in the home.
വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം തകരാറിലാകുന്നു.
Something that goes wrong in the office.
ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കുഴപ്പത്തിലാകുന്നു.
Somebody cheats me.
എന്നെ ആരെങ്കിലും വഞ്ചിക്കുന്നു.
No grumbling, no complaining.
പെരുപ്പില്ല, വാദമില്ല.
whatever happens, all things,
endellam ende divathil vannu bhavichalum,
you know, the trouble with a lot of believers is they don't read the Bible carefully.
Aneka vishwasigalude kulappu endanu njan parayam, avar deiva vadanam krutyadeyode vaayikkunnilla ennulladana.
If somebody gave you a sale deed or some deed on 100 rupee stamp paper, you would read it and read it and read it so many times and go to a lawyer and say, what does this word mean, this word mean, before you sign it.
ഒരു 100 രൂപയുടെ മുദ്രപത്രത്തിൽ ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് ഒപ്പിടാനായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ തന്നാൽ നിങ്ങൾ ഒരു 100 പ്രാവശ്യം വായിക്കും, സംശയമുള്ള കാര്യം ഒരു വക്കീലിനെ കാണിക്കും, എത്ര വിശദീകരണം തേടിയിട്ടാണ്
ഒപ്പിടുന്നത്.
എന്നാൽ ബൈബിളിന്റെ കാര്യം വരുമ്പോഴോ അതെങ്ങനെ വായിച്ചു വിടാനുള്ള കാര്യമാണ്, എത്ര അസക്തിയോടെയാണ് നാം അത്
വായിക്കുന്നത്.
അതുകൊണ്ടാണ് നാം ആത്മീയമായിട്ട് നാം ദരിദ്രരായി
കഴിയുന്നത്. I made the same mistake myself for 16 years. I'm not qualified to throw stones at you.
ഞാൻ ഒരിക്കലും നിങ്ങളെ കല്ലെറിയാൻ യോഗ്യനല്ല, കാരണം എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ 16 വർഷം ഞാൻ അത് തന്നെയാണ് ചെയ്തത്.
Jesus said those who are without sin only can throw stones.
യേശു പറഞ്ഞത് പാപം ചെയ്യാത്ത വ്യക്തിക്ക് മാത്രമേ കല്ലെറിയാൻ അവകാശമുള്ളൂ.
My brothers and sisters, I have no stones in my hands.
എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എറിയുവാനായിട്ട് ഒരു കല്ലും എന്റെ കയ്യിൽ ഇല്ല.
I am nobody to judge anybody here. God is your judge.
ഇരിക്കുന്ന ആരെയും കുറ്റപ്പെടുത്തുവാനോ ആരെയും വിധിക്കുവാനോ ഞാൻ ശക്തനല്ല, ദൈവമാണ് നമ്മെ വിധിക്കുന്നത്.
I have thrown away all stones from my hands long ago.
വർഷങ്ങൾക്ക് മുൻപേ എന്റെ കയ്യിൽ നിന്ന് എല്ലാ കല്ലുകളും ഞാൻ ദൂരെ കളഞ്ഞു.
What I have in my hand is a message which says God has something better for you.
ആ കല്ലുകളുടെ സ്ഥാനത്തിൽ എന്റെ കയ്യിലുള്ളത് ദൈവത്തിന്റെ ഒരു സന്ദേശമാണ്. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒന്നുണ്ട് എന്നുള്ളത്.
യു ക്യാൻ റിജോയ്സ് ഓൾവേസ്.
നിനക്ക് നിരന്തരമായിട്ട് സന്തോഷിക്കുവാൻ കഴിയും എന്നുള്ള സന്ദേശം.
ഐ റിമെമ്പർ ദി ഡേയ്സ് ഇൻ മൈ ലൈഫ് ആസ് എ ബോൺ അഗൈൻ ക്രിസ്ത്യൻ, ഡിപ്രസ്ഡ്, ഗ്ലൂമി,
നിരാശയുള്ളവനായിട്ട്, വളരെ മടുത്തവനായിട്ട് ക്രിസ്ത്യ ജീവിതം നയിച്ച നാളിൽ ഞാൻ ഓർക്കുന്നു.
ബട്ട് വാട്ട് ദി ലോ കുഡ് നോട്ട് ഡു, ഗോഡ് ഡിഡ്.
ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ ദൈവം തന്റെ കൃപയാൽ എന്റെ ജീവിതത്തിൽ ചെയ്തു.
ഗോഡ് ഡിഡ്.
ദൈവമാണ് കാര്യം ചെയ്തത്. അത് കൃപയുടെ
സ്വഭാവം. ലോർഡ്, ഐ ട്രസ്റ്റ് യു. Your grace can prevent me from ever grumbling or complaining about anything.
ഏതെങ്കിലും ഒരു വസ്തുതയെ കുറിച്ച് എപ്പോഴെങ്കിലും പരാതിപ്പെടുന്നതിൽ നിന്ന് എന്നെ സൂക്ഷിക്കുവാൻ നിന്റെ കൃപയ്ക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Your grace can keep me in a good mood morning, noon and night 365 days of the year.
രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വർഷത്തിന്റെ 365 ദിവസവും എന്നെ നല്ലൊരു മനോഭാവത്തിൽ നിലനിർത്തുവാൻ ദൈവമേ നിന്റെ കൃപയ്ക്ക് കഴിയും. ഇത് ഞാൻ
That is the Christianity that Jesus brought.
യേശു കൊണ്ടുവന്ന ക്രിസ്ത്യാനിത്വം ഇത്തരത്തിലുള്ള ജീവിതമാണ്.
Jesus said in John 10:10, I have come that you might have life.
യോഹന്നാന സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് വന്നു.
And
തുടർന്ന് കർത്താവ് എന്താണ് പറഞ്ഞത്?
That you might have it
more. ജീവൻ ഉണ്ടാകുവാനും
more
സമൃദ്ധിയായിരിക്കുന്ന ജീവൻ ഉണ്ടാകുവാനും.
Now I'll give you a picture of life and abundant life.
ജീവിതത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും സമൃദ്ധിയായ ജീവനെക്കുറിച്ചുമുള്ള ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് തരാം.
Here is an old man lying in a hospital with tubes in his hand and nose and just about to die.
വൃദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യന് ആശുപത്രിയിൽ ഓക്സിജനും ഒക്കെ കൊടുത്ത് വളരെയധികം രോഗബാധിതനായി കിടക്കുന്ന ഒരു ചിത്രം നിങ്ങൾ മനസ്സിൽ കാണുക.
If you lift up his hand, he drops.
ആ വ്യക്തിയുടെ ക്ഷീണിച്ച കൈകള് നിങ്ങൾ ഒന്ന് ഉയർത്തിയിട്ട് കൈവിട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് പോകും.
He can't get up.
തനി എഴുന്നേൽക്കാനുള്ള ശേഷിയില്ല.
Breathing heavily.
വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് ശ്വാസം എടുക്കുന്നത്.
Has he got life?
ഈ വ്യക്തിക്ക് ജീവനുണ്ടോ?
Yes. And now you compare him with that young football player, 19 minutes on the field, running around, kicking here and there, never tired.
90 മിനിറ്റ് നേരം ഫുട്ബോൾ ഫീൽഡിൽ പന്തിന്റെ പുറകെ ശക്തി ഓടി ഓടുന്ന ചെറുപ്പക്കാരന്റെ ചിത്രം മനസ്സിലെന്ന് വിചാരിക്കുക, അവന് ജീവനുണ്ടോ?
He's also got life.
അവനും ജീവനുണ്ട്.
It's two different types of life.
പക്ഷേ ഈ രണ്ട് ജീവനും തമ്മിൽ വ്യത്യാസമുണ്ട്.
One is life, the other is abundant life.
ഒന്നാമത്തേത് ജീവനാണെങ്കിൽ രണ്ടാമത്തേത് സമൃദ്ധിയായ ജീവനാണ്.
Most believers I have met are like this old man with tubes in the nose and hand and all just lying down in the bed.
എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള അനേക വിശ്വാസികളും ആദ്യം പറഞ്ഞ രോഗക്കിടക്കയിലെ മൃഗപ്രായനായിരിക്കുന്ന ജീവനുണ്ടെന്ന് അവകാശപ്പെടുന്ന വലിയ പ്രശ്നത്തിന്റെ
കൂട്ടാണ്. I'm not saying they are dead, they are born again.
അവർ മരിച്ചവരാണെന്നല്ല ഞാൻ പറയുന്നത്, അവർ വീണ്ടും ജനിച്ചവരാണ്.
They are so miserable and they are so gloomy.
അവരുടെ ജീവിതം അത്ര അരിഷ്ടമാണ്. അവർ അത്രയധികം ഭാരപ്പെടുന്നവരാണ്.
കംപ്ലെയിൻ അബൌട്ട് സോ മെനി തിങ്സ്, ആർ ആങ്ഷ്യസ് അബൌട്ട് സോ മെനി തിങ്സ്.
അനേക കാര്യങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടുന്നവരായിട്ട് നിരന്തരം പരാതിക്കാരായിരിക്കുന്നു.
They lose their temper, they are dirty thoughts in their minds.
കൂടെ കൂടെ കോപിഷ്ഠരാകുകയും മോശമായിരിക്കുന്ന ചിന്തകളുകൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുകയും ചെയ്യുന്ന വീണ്ടും ജനിച്ചു.
The dreams at night are either fearful or dirty, one of the two.
രാത്രി കാലങ്ങളിൽ അവർ കാണുന്ന സ്വപ്നങ്ങൾ ഒന്നുകിൽ അവരെ ഭയപരവശരാക്കുന്നതാണ്, അല്ലെന്നവരികൾ വളരെ വൃത്തികെട്ട സ്വപ്നം.
They are afraid of demons, witchcraft, they are afraid of everything. They are afraid of the future also.
ആവിചാരത്തെ കുറിച്ചും ഭൂതപ്രേതാദികളെ കുറിച്ചും ഭാവിയെ കുറിച്ചുള്ള ആശങ്കയും എല്ലാം കൊണ്ട് അരിഷ്ടമായിരിക്കുന്ന
ജീവിതം.
പക്ഷെ അവർക്കും ജീവനുണ്ട്.
But they're running away from the devil.
പിശാചിനെ പേടിച്ച് ഓടുന്ന ജീവനാണ്.
And then there are other believers, very few.
എന്നാല് വളരെ ചുരുക്കമാണെങ്കിലും മറ്റു ചില
ക്രിസ്ത്യാനികൾ
സമൃദ്ധിയായിരിക്കുന്ന ജീവന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കിയത്.
Who chase the devil and he runs away from them.
പിശാചിനെ ഓടിക്കുന്നവർ പിശാച് അവരെ കണ്ട് ഓടിപ്പോകും.
Who are not afraid of demons, witchcraft, anything.
പിശാചികളെ കുറിച്ചും ആവിചാരത്തെ കുറിച്ചും ഭയമില്ലാത്ത വിശ്വാസം.
Who have no complaints about anyone or anything.
ആരെ കുറിച്ചെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പരാതിപ്പെടാത്ത ക്രിസ്ത്യാനികൾ.
Who are not running after money but seeking the kingdom of God first and his righteousness.
ലോകത്തിലെ ധനത്തിന്റെ പുറകെ പരക്കം പായാത്തവര് ദൈവത്തിന്റെ രാജ്യവും നീതിയും മുന്നമേ അന്വേഷിച്ചു.
They have got abundant life.
അവർക്ക് സമൃദ്ധിയായിരിക്കുന്ന ജീവനുണ്ട്.
We read in Colossians chapter 3.
കൊലോസ്യരുടെ മൂന്നാം അധ്യായത്തിൽ നാം ഇവണ്ണം വായിക്കുന്നു.
Husbands, don't be bitter against your wives.
ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോട് കയ്പായിരിക്കരുത്.
Let's have a language study again.
19th വാക്യമാണ് വീണ്ടും ഒരു ചെറിയ ഭാഷാ പഠന ക്ലാസ്.
Colossians 3:19.
കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19th വാക്യം.
What does that verse mean?
ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ്?
Does it mean you can be bitter once in a while?
അവരോട് കയ്പായിരിക്കരുത് എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? വല്ലപ്പോഴും ഒരിക്കൽ ഭാര്യയോട് കയ്പായിട്ട് ഇരിക്കാം എന്നുള്ള അനുഭവം.
For example, if it had written, husbands, don't stab your wives.
ഈ വാക്യത്തിന് പകരം ഇങ്ങനെയാണ് എഴുതിയിരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ കത്തികൊണ്ട് കുത്തി മുറിപ്പെടുത്തരുത്.
Does that mean, yeah, once in a while if you stab them it's not serious, but don't do it every day.
നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, കത്തികൊണ്ട് കുത്തി മുറിവേപ്പിക്കുന്ന, പക്ഷെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ് അതിന്റെ അർത്ഥം.
I mean, God doesn't mean it so strictly. Once in a while you stab them, they need it.
ദൈവം എത്ര ഹൃദയവിചാരമുള്ളവരാണ്. കർത്താവ് അങ്ങനെയൊന്നും അങ്ങനെ കർക്കശമായിട്ടൊന്നും അത് വിചാരിക്കുന്നില്ല. വല്ലപ്പോഴും ഒക്കെ കത്തികൊണ്ട് നെഞ്ചത്തൊന്ന് കുത്തിയാലും കുഴപ്പമില്ല.
Then only they learn to behave.
അങ്ങനെയാണെങ്കിൽ ചില ഭാര്യമാരൊക്കെ പെരുമാറാൻ പഠിക്കുള്ളൂ.
What does it mean?
ദൈവദിനം പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
Don't kill.
കൊല്ലരുത് എന്നാണ് എന്റെ അർത്ഥം.
When you read a command saying don't kill, does it mean you can kill once in a while?
കൊല്ലരുത് എന്നുള്ള ദൈവദിനം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണോ? പലപ്പോഴും ഒക്കെ ഒരാളെ കൊല്ലാമെന്നാണോ അതിന്റെ അർത്ഥം?
No. Don't kill means never kill.
ഒരിക്കലും കൊലപാതകം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യരുതെന്നാണ്.
Don't be bitter means never 365 days of the year never be bitter against your wife.
നിന്റെ ഭാര്യയോട് കയ്പായിരിക്കരുതെന്ന് പറഞ്ഞാൽ 365 ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരിക്കൽ പോലും കയ്പായിട്ട് ഇരിക്കരുത് എന്നാണ് അതിന്റെ.
You say, brother, you don't know my wife, it's impossible to obey that command.
നിങ്ങൾ ചില്ല പറയുമായിരിക്കും, സഹോദര നിനക്ക് എന്റെ ഭാര്യ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
Okay, the Lord says, do you believe I am able to do it in your life?
എന്നാൽ സഹോദരാ, ഞാൻ നിന്നോട് പറയാം, യേശു നിന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എനിക്ക് ഈ കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു?
Even with such a wife, I'll do it in your life.
അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാര്യയാണെങ്കിലും ശരി, നിന്നെ വ്യത്യാസപ്പെടുത്താൻ എനിക്ക് കഴിയും.
Or are you going to say, Lord, this blindness you don't know from birth I've had, it's terrible blindness, not so easy, won't go so easily.
കർത്താവേ, ഞാൻ പിറവിക്കുരുടനാണ്, നിനക്ക് നിന്റെ കാഠിന്യം അറിഞ്ഞുകൂടാ, വളരെ ബുദ്ധിമുട്ടാണ് കാഴ്ചയുണ്ടായത്.
It's not easy case, it's a tough case this one.
ഇത് എളുപ്പമുള്ള ഒരു കേസ് അല്ല, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
Only one question you have to answer, do you believe I am able to do this for you, Jesus?
എത്ര വിഷയകരമായിരിക്കുന്ന സാഹചര്യമായിക്കോട്ടെ, യേശുവിന്റെ ഒരൊറ്റ ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞാൽ മതി, എനിക്കിത് ചെയ്തു തരുവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു.
I want to say to you, my brothers and sisters,
പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഇത് പറയട്ടെ,
saddest words in the whole New Testament.
പുതിയ നിയമത്തിലെ ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന പദങ്ങൾ ഇതാണ്.
He could not do many mighty works for them because of their unbelief.
അവരുടെ അവിശ്വാസ നിമിത്തം വളരെ വീരപ്രവൃത്തികൾ ചെയ്യുവാൻ യേശുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്തകൾ.
Israelites looked at the giants and you look at your difficult wife and say, no, not possible.
Israel makkal mallanmare kandu bhayunnathu pole ninte jeevithile butthimuttukale kandu nee bhayappetta avishwasi aayirikkunnu devathinte pravarthippan.
But where are the Joshuas and Calebs who say God will help us?
Devan namme sahayikkum ennu vishwasathinte vaakkal parna Joshuavarum Calebumarum evide?
That's what God is looking for.
Innu devum nammude idayil anveshikkunnu.
600,000 Israelites, there were two.
ജോഷുവ ആൻഡ് കേലബ്
മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന 600,000 പേരില് രണ്ടേ രണ്ട് പേരായിരുന്നു ദൈവശക്തിയിൽ വിശ്വാസം.
And out of 600,000 believers you find two people who can believe that I'll never be bitter against my wife.
600,000 വിശ്വാസികളിൽ ഒരു പക്ഷേ നിങ്ങൾ ജോശുവയും കാലേബിനെ പോലെ വിശ്വാസമുള്ള രണ്ട് വിശ്വാസികളെ ആയിരിക്കും കാണുന്നത്.
Who believe I can rejoice always.
എനിക്ക് സദാ സന്തോഷിപ്പാൻ
കഴിയുന്നു. Never grumble or complain about anything.
ജീവിതത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും ഞാൻ പരാതിപ്പെടുകയില്ല.
What the law could not do God can do in my life.
ന്യായപ്രമാണത്തെ ചെയ്യുവാൻ കഴിയാഞ്ഞതിനെ ദൈവത്തിന്റെ കൃപയ്ക്ക് എന്നിൽ ചെയ്യുവാൻ.
When grace comes upon me sin will not rule over me.
എന്റെ ജീവിതത്തിൽ കൃപ ലഭിക്കുമ്പോൾ പാപത്തിന് എന്റെ മേൽ കർത്തൃത്വം ഉണ്ടാകില്ല.
Don't let the devil tell you this is just another sermon.
ഇത് വേറൊരു സാധാരണ പ്രസംഗമാണെന്ന് പിശാചുകളെ ചെവിയിൽ മന്ത്രിക്കുവാൻ അനുവദിക്കരുത്.
If you listen to that you'll go away and be the same old person for the rest of your life.
അവരുടെ പിശാചിന്റെ വാക്കുകൾ നിങ്ങൾ ചെവി കൊടുത്താൽ നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ച പോലെയുള്ള അതേ
പരാജയമായിട്ട്
തുടരും.
God has brought you here to change your life.
ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാനാണ് രാത്രിയിൽ ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്.
You have come today to a fork in the road and you have to decide which way to go.
ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്താറിൽ നിങ്ങൾ ഒരു നാൽക്കവലയിൽ വന്നിരിക്കുകയാണ്, വഴി പിരിയേണ്ടതായിരിക്കുന്ന ഒരു സമയം.
Till now you just walked along, there was only one road. Now today you have come to two roads.
നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള യാത്രയിൽ ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾ വഴികൾ രണ്ടായിട്ട് പിരിയുന്ന ഒരു ജംഗ്ഷനിൽ.
Till now you only heard about life. Today you have seen two roads, life and abundant life.
ഇന്നുവരെയുള്ള ജീവിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്താറിയിൽ ജീവിതത്തെക്കുറിച്ച് ജീവനെക്കുറിച്ചേ നിങ്ങൾ കേട്ടിരുന്നുള്ളൂ, എന്നാൽ സമൃദ്ധിയായിരിക്കുന്ന ജീവൻ എന്ന് പറയുന്ന വേറൊരു വഴി കൂടെ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ തുറക്കപ്പെട്ടതായി നിങ്ങൾ കാണുന്നു.
You know what the new covenant is?
പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
Hebrews 8, I will write my laws upon their hearts.
എബ്രായ 8 അധ്യായത്തിൽ ദൈവം പറയുന്നു, ഞാൻ എന്റെ പ്രമാണങ്ങളെ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും.
Hebrews 8:10.
എബ്രായ ലേഖനം 8 അധ്യായത്തിന്റെ
In the Old Testament,
പഴയ നിയമത്തിൽ
God wrote it outside on stone.
കൽപ്പലകളിൽ ദൈവം അവർക്ക് പ്രമാണങ്ങൾ എഴുതി കൊടുത്തു.
God said, look at that and do it.
എഴുതപ്പെട്ട കൽപ്പനകളുടെ പ്രമാണങ്ങൾ നോക്കിയിട്ട് അത് അനുസരിക്കുവാൻ ദൈവത്തിന്റെ ജനപ്പെടുന്നു.
So they did it on the outside.
ബാഹ്യമായ നിലയിൽ കൽപ്പനകളെ അനുസരിക്കുന്നു.
Now in the new covenant God says I will write it on the inside.
എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം പറയുന്നത് ഞാൻ കൽപ്പനകളിലല്ല ഉള്ളിൽ ഹൃദയങ്ങളിൽ എന്റെ പ്രമാണങ്ങൾ എഴുതുവന്നു.
Let me ask you a question.
ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ.
So I give you a piece of hard rock, granite.
ഞാൻ നിങ്ങളോട് നിങ്ങളുടെ കയ്യിൽ വളരെ കടുപ്പം കൂടിയതായിരിക്കുന്ന ഒരു ഗ്രാനൈറ്റ് ഒരു പാറക്കഷ്ണം തന്നാൽ.
Can you write letters on that with your finger?
നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾക്ക് അതിൽ അക്ഷരങ്ങൾ കുത്തുവാൻ കഴിയുമോ?
Yes or no?
അതിന്റെ ഉത്തരം എന്താണ്? കഴിയുമെന്നാണോ ഇല്ലെന്നാണോ?
No.
കഴിയില്ല, നിശ്ചയമാണ്.
Do you believe God did it in Moses' time? With his finger?
മോശയുടെ സമയത്ത് ദൈവം തന്റെ വിരൽ കൊണ്ട് അത് എഴുതി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അതെ, എന്നാണ് ദൈവം അത് ചെയ്തു.
He read with the finger of God, he wrote on those two tablets of stone and gave it to Moses.
മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകളില് ദൈവം തന്റെ വിരലുകൾ കൊണ്ട് കൽപ്പനകൾ പ്രമാണങ്ങൾ എഴുതി എന്നാണ്.
You cannot do it, but he could do it.
അത് മനുഷ്യന് അസാധ്യമായിരുന്നു, ദൈവത്തിന് സാധ്യമായി.
Okay, now let's look at our heart, which is harder than that rock and granite.
കടുപ്പമുള്ള പാറയേക്കാളും കഠിനമായ നമ്മുടെ ഹൃദയത്തിന്റെ കാര്യം ഓർക്കുക.
You think you can do it?
അവിടെ ദൈവത്തിന്റെ പ്രമാണം എഴുതുവാൻ നിന്റെ വിരലുകൾ കൊണ്ട് കഴിയുമെന്ന് വിചാരിക്കുന്നു.
You think you can rejoice always in your heart?
ഹൃദയത്തിൽ നിരന്തരം സന്തോഷിക്കുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു.
It's easier to write it on rock.
പാറയിൽ വെള്ളമുണ്ട് എഴുതുന്നതാണ് അതിനേക്കാൾ എളുപ്പം.
You can't do it.
അത് നിനക്ക് കഴിയുകയില്ല.
You think you can live a life where you never get angry with your wife and shout at her 365 days of the year? You can't do it, I'll tell you.
വർഷത്തിന്റെ 365 വർഷവും ദിവസവും ഭാര്യയോടെ സമാധാനത്തിൽ അവളോട് ഒച്ചയിടാതെ ജീവിക്കുന്ന ഒരു ജീവിതം നിനക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുകയില്ല.
God can do it. That's what it says here.
നിനക്ക് കഴിയാത്തതിനെ നിനക്ക് ചെയ്യാൻ കഴിയാത്തതിന് ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ്.
I will write my laws in their hearts. This is the new covenant I will make with those people, he says.
ഞാൻ എന്റെ ജനത്തോട് ദൈവം ചെയ്യുന്ന പുതിയ നിയമം ഇതാണ്, ഞാൻ എന്റെ പ്രമാണങ്ങളെ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും.
It's true.
അത് സത്യമാണ്.
I'll give you my testimony.
എന്റെ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാം.
For many 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 years now I have never shouted at my wife once.
അനേക വർഷങ്ങളായിട്ട് ഒരു പ്രാവശ്യം പോലും ഞാൻ എന്റെ ഭാര്യയോട് ഒച്ചയിട്ട് സംസാരിച്ചു.
It's not like that. Always.
അതിനു മുൻപുള്ള നാളുകളിൽ എപ്പോഴും അങ്ങനെ ആയിരുന്നില്ല.
For many many years now I have not been depressed for one day.
അനേക വർഷങ്ങളായിട്ടുള്ള സാക്ഷി ഞാൻ പറയാം, ഒരൊറ്റ ദിവസം പോലും മനസ്സ് മടുത്ത് നിരാശനായിട്ട് എനിക്ക് ഇരിക്കേണ്ടി വന്നിട്ടില്ല.
What are all the one-eyed people going to say now?
ഒരു കണ്ണിന് മാത്രം കാഴ്ച ലഭിച്ച എല്ലാവരും എന്റെ സാക്ഷ്യം കേട്ടിട്ട് എന്താണ് പറയാൻ പോകുന്നത്?
What boasting that Jesus opens two eyes.
രണ്ട് കണ്ണും യേശു തുറക്കുമെന്നുള്ള കാര്യമോ എന്തൊരു അഹങ്കാരമാണ്, എന്തൊരു പ്രശംസയാണ്.
I want to say he'll do it for you.
ഞാൻ പറയട്ടെ പ്രിയ സ്നേഹിത, നിനക്ക് വേണ്ടിയും അത് ചെയ്യുവാൻ യേശു ശക്തനാണ്.
I also failed. As I said, I'm not throwing stones. I've got no stones in my hand.
ഞാൻ പറഞ്ഞല്ലോ എന്റെ കയ്യിൽ കല്ലുകളൊന്നുമില്ല, നിങ്ങളെ ഞാൻ കല്ലെറിയുകയല്ല. ഞാൻ പരാജയപ്പെട്ടവനായിരുന്നു, ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തു.
I fell into sin more often in all these areas than all of you.
ഞാൻ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെ അനേകരെ കാണും അധിക തവണ പാപത്തിൽ വീണവനാണ് ഞാൻ.
I glorify God today that he changed my life.
എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തെ ഇന്ന് രാത്രിയിലൂടെ ഞാൻ
മഹത്വപ്പെടുത്തുന്നു.
ഞാൻ ദൈവത്തിന്റെ പുതിയ നിയമത്തെ കുറിച്ച് മനസ്സിലാക്കിയതിനാൽ ദൈവന്റെ ജീവിതത്തിൽ അത് ചെയ്തു.
Moses brought the law, but Jesus brought grace.
ന്യായപ്രമാണം മോശ കൊണ്ടുവന്നു, എന്നാൽ യേശു കൃപ നൽകി.
And when Jesus says, my grace is sufficient for you, it is sufficient for every single commandment.
എന്റെ കൃപ നിനക്ക് മതി എന്ന് എന്റെ കർത്താവ് പറയുമ്പോൾ അവന്റെ ഓരോ കൽപ്പനയും അനുസരിക്കുവാൻ അവന്റെ കൃപ ധാരാളം മതി എന്ന്.
You need only two things tonight now.
രാത്രി നിങ്ങൾക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ ആവശ്യമുള്ളൂ.
First of all, a thirst, a longing, oh God, I want this life.
ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഒരു ദാഹത്തിന്റെ ആവശ്യമുണ്ട്, കർത്താവേ ഇങ്ങനെയുള്ള ഒരു സമൃദ്ധിയായ ജീവന്റെ ആവശ്യം എനിക്കുണ്ട്.
And secondly,
രണ്ടാമതായിട്ട് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട്.
Jesus said, if any man thirst,
യേശു പറഞ്ഞു ഏതെങ്കിലും ഒരു വ്യക്തി ദാഹിക്കുന്നെങ്കിൽ,
let him come to me,
അവന്റെ അടുക്കൽ വരട്ടെ.
And if he believes,
അവൻ വിശ്വസിക്കുന്നെങ്കിൽ,
rivers of living water will flow from him.
അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും.
Only two requirements.
രണ്ടേ രണ്ട് ആവശ്യങ്ങളെ ഉള്ളൂ.
John 7:37-39.
യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏഴാം അധ്യായത്തിന്റെ 37-39 വരെയുള്ള വാക്യം.
Thirst.
ഒന്നാമത് ദാഹമുള്ളവരായിരിക്കുക.
And faith.
രണ്ടാമത് വിശ്വസിക്കുക.
And if some of you are like that old man lying in the hospital with the tubes in the hands and the nose, hardly able to get up.
ഞാൻ പറഞ്ഞ വൃദ്ധനായ മനുഷ്യനെ പോലെ ഓക്സിജനൊക്കെയും മൂക്കിൽ ശ്വസിക്കുവാനായിട്ട് ട്യൂബ് ഘടിപ്പിച്ച് ക്ഷീണിതനായിട്ട് കിടക്കുന്ന ആ രോഗിയെ പോലെയാണ് നിങ്ങളെ.
And you hear the testimony of a man who comes to you and says, you know, I played 90 minutes football today, running all over the field.
90 മിനിറ്റ് വിശ്രമം കൂടാതെ വെള്ള ഫുട്ബോൾ കളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഈ വലിയപ്പച്ചന്റെ അടുക്കൽ വന്നാൽ,
he said, no, that's impossible, no human being can do that.
ഇങ്ങനെ മരണാസന്നനായി കിടക്കുന്ന ഈ വലിയപ്പച്ചൻ ഒരുപക്ഷെ പറഞ്ഞേക്കും, നീ പറയുന്നത് ശരിയല്ല, ഒരു മനുഷ്യനും അങ്ങനെ 90 മിനിറ്റ് ഒന്നും നിരത്താതെ ഓടാൻ പറ്റുകയില്ല.
Look here, I'm struggling, 1 minute itself is so difficult to put my head up.
എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്ത് കഷ്ടപ്പെടുന്നു എന്നെനിക്കറിയാമോ, ഒരു മിനിറ്റ് ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം.
And then this man says, but you know, Jesus can give you abundant life.
എന്നാൽ ഈ ചെറുപ്പക്കാരൻ ഈ അച്ഛനോട് പറയുകയാണ്, അങ്ങനെയല്ല അപ്പച്ച, യേശുവിന് സമൃദ്ധിയായ ജീവിതം.
You don't believe, that's why you don't have.
പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വാക്കുകൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണം നിങ്ങൾ വിശ്വസിക്കുന്നില്ല.
Believe.
Lord, വിശ്വസിക്കുക.
If you've said in your word, it's true.
കർത്താവേ, നിന്റെ വചനത്തിൽ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്.
There are many things not said in the word.
ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത അനേക കാര്യങ്ങളുണ്ട്.
I can't pray, Lord, I would like to have a good head of hair by tomorrow morning.
എന്റെ തലയിൽ മുടി അത്രയുണ്ട് നിങ്ങൾ കണ്ടല്ലോ, നാളെ രാവിലെ എന്റെ തല നിറച്ച് മുടി വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല.
I get up and look in the mirror, no hair.
അങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്കറിയാം നാളെ രാവിലെ എഴുന്നേറ്റാൽ തല നിറച്ച് മുടി ഉണ്ടാകില്ല.
അതിന്റെ
കാരണം എന്താണെന്നറിയാം?
No promise like that.
ദൈവവചനം മുഴുവനും നോക്കിയാലും അങ്ങനെ ഒരു വാഗ്ദത്തം കാണുവാൻ കഴിയില്ല.
I believe I'll have it when Jesus comes again, but not before that.
യേശു മടങ്ങി വരുമ്പോൾ എന്റെ തലയിൽ നിറച്ച് മുടി ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ അതിന് മുൻപില്ല.
There are certain things which I can have now.
എന്നാൽ ഈ ജീവിതത്തിൽ വെച്ച് തന്നെ എനിക്ക് ലഭ്യമാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം.
Rejoice always.
എല്ലായ്പ്പോഴും സന്തോഷിക്കുക.
Never be bitter against my wife.
എന്റെ ഭാര്യയോട് ഒരിക്കലും കൈപ്പുള്ളവനാകാതിരിക്കുക.
Do all things without grumbling and complaining.
പിറുപിറുപ്പും വാദവും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുക.
Sin not ruling over me.
എന്റെ ജീവിതത്തിന് മേൽ പാപം കർത്തൃത്വം നടത്താതെ.
Resist the devil and he will flee from you.
പിശാചിനോട് എതിർത്ത് നിൽക്കുകയും അവൻ എന്നെ വിട്ട് ഓടിപ്പോവുകയും ചെയ്യുന്ന അനുഭവം.
He can do it for you also.
അവൻ നിനക്ക് വേണ്ടിയും അത് ചെയ്യും.
It's all in your Bible too.
നിങ്ങൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിലും ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്.
You only have to believe.
നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ
മതി.
വിശ്വസിക്കുക.
A promise is like a check.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരു ബാങ്കിലെ ചെക്ക് പോലെയാണ്.
If you get a 100,000 rupee check, somebody sends it to you.
ആരെങ്കിലും 1,00,000 രൂപയുടെ ഒരു ചെക്ക് നിങ്ങൾക്ക് അയച്ചു തന്നാൽ,
and you frame it up and hang it on the wall.
മനോഹരമായിട്ട് അത് ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ തൂക്കിയിടുകയാണോ നിങ്ങൾ ചെയ്യുന്നത്?
How much money will you get?
അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും?
Nothing.
1,00,000 രൂപയുടെ ചെക്ക് നിങ്ങൾക്ക് ലഭിച്ചെങ്കിലും നിങ്ങൾ പണമില്ലാതെ ബാങ്കിലേക്ക് കൊണ്ടുപോയി അത്
Go to heaven in the name of Jesus and say, Lord, that's for me.
ദൈവത്തിന്റെ കൃപാസനത്തിനടുത്തേക്ക് വിശ്വാസത്തോടെ കടന്നു നിന്നിട്ട് പറയുക, ഈ ചെക്ക് എനിക്കുള്ളതാണ്.
That's all I did.
ഞാൻ ചെയ്തത് അത് മാത്രമാണ്.
You framed it, I went and cashed it.
നിങ്ങൾ പലരും അത് ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ തൂക്കിയിട്ടപ്പോൾ
ഞാൻ ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുപോയി അത് പണമാക്കി മാറ്റി.
Why not take it out of the frame now and go and cash it?
ഇന്ന് രാത്രിയിൽ ആ വിലപ്പെട്ട ചെക്ക്, ദൈവത്തിന്റെ വാഗ്ദത്ത വാദത്തിന്റെ ചെക്ക് ആ ഫ്രെയിമിൽ നിന്ന് പുറത്തെടുത്ത് എന്റെ ജീവിതത്തിൽ ചെയ്ത അതേ കാര്യം ദൈവത്തിന് നിങ്ങളിലും ചെയ്യുവാൻ കഴിയും.
This is the good news.
ഇതാണ് പുതിയ നിയമത്തിന്റെ സത്യം.
We could keep on going for days speaking about this.
ഈ പുതിയ ജീവിതത്തിന്റെ ഈ സമൃദ്ധിയായ ജീവിതത്തിന്റെ സന്ദേശം ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് മടുപ്പില്ല.
I often think of the words of Jesus, of those two disciples to Emmaus.
Emmausilekku poya rendu shishyanmarode Yesu parana vaakkal njan orkunnu.
Jesus spoke to them maybe for 2-3 hours.
Avarude valiyathrayil oru pakshe 2-3 manikkur avarude chernu nadana Yesu samsarichu
kaanu. It's never boring listening to Jesus.
യേശുവിനെ ശ്രദ്ധിക്കുന്നത് ഒരിക്കലും വിരസമായ
Never boring listening to the Holy Spirit.
പരിശുദ്ധാത്മാവിനെ കേൾക്കുന്നത് ഒരിക്കലും വിരസമായ കാര്യമല്ല.
They said our hearts were burning when we heard it.
ആ രണ്ടുപേരുടെ സാക്ഷ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു.
Have your hearts burned today?
ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ നിങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
Then Jesus has spoken to you.
അങ്ങനെയാണെങ്കിൽ യേശുവാണ് തന്നെ ആത്മാവിനാൽ നിങ്ങളോട് സംസാരിച്ചത്.
Respond to him tonight.
അവന്റെ ശബ്ദത്തിന് അവന്റെ വാക്കുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുക.